don't mean from the dirt, I just mean back to Bangalore.
ലോകത്തിൽ നിന്ന് പോകുന്ന കാര്യമല്ല, ഒരു കർത്താവിന്റെ വേല തികച്ചിട്ട് പോയാൽ മതി. പക്ഷെ ഞാൻ കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന കാര്യമാണ് പറഞ്ഞത്.
ബിക്കോസ് ഹി ഹാഡ് സീൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
കാരണം ശിമയോന് ഭൂമിയിൽ വന്ന ആശ്ചര്യമായിരിക്കുന്ന യേശുവിന്റെ ശരീരം, യേശു പൈതലായിരിക്കെ ആ യേശുവിനെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോ അവന് മതിയായി, ഇനി അവന് പോകാം.
What I saw this morning is the body of Christ.
രാവിലെ ഞാൻ കണ്ടത് കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ശുശ്രൂഷയാണ്.
That is what I have longed to see in every part of this country.
ഈ രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും കാണുവാൻ എന്റെ ഹൃദയം കൊതിക്കുന്ന കാര്യം അത് തന്നെയാണ്.
And I believe that the longing in my heart is only a drop compared to the ocean of longing in God's heart.
എനിക്കൊരു കാര്യം അറിയാം, എന്റെ ഹൃദയത്തിലുള്ള ആ വാഞ്ച, ആ ദാഹം കർത്താവിന്റെ ഹൃദയത്തിലുള്ളതിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന്.
Many are interested in preaching the gospel to others, and that's very good. I appreciate that greatly.
മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ആഗ്രഹം നല്ലതാണ്. ഞാൻ അതിനെ വളരെയധികം ഉത്സാഹിപ്പിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു.
But in the old covenant, God took a big congregation of 600,000 men and many women and children into Canaan.
പടിമത്തിൽ നാം കാണുന്നതുപോലെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും 600,000 പുരുഷന്മാരെ അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹത്തെ ദൈവം മോശ മുഖാന്തരം വിടുവിച്ച് കനാനിലേക്ക് കൊണ്ടുവരുവാൻ പുറപ്പെടുവിച്ചു.
But God is now taking into heaven one new man.
എന്നാൽ പഴയ നിയമത്തിലെ പോലെ ആ പുരുഷാരത്തെ മുഴുവനും, അല്ലെങ്കിൽ പിൽക്കാലത്ത് ജനിച്ചവരെ എല്ലാം കൂടെ ഒരു സമൂഹമായിട്ട്, അങ്ങനെ അല്ല ദൈവം ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രവൃത്തി. അവിടുന്ന് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനെ മാത്രമേ സ്വർഗീയ യെരുശലേമിലേക്ക്
സ്വീകരിക്കൂ.
അതൊരു ശരീരമാണ്, ഒന്നായി തീർന്ന ഒരു ശരീരം.
It's a bride that Jesus is going to marry.
ദൈവത്തിന്റെ പുത്രൻ കല്യാണ ദിവസം വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു കാന്തയെയാണ്, ഒരു കാന്തയെയാണ്.
And if your eyes have seen this, you say, Lord, I want to give my life to build the body.
ക്രിസ്തുവിന്റെ കാന്ത, ദൈവസഭ എന്ന് പറയുന്ന മർമ്മം കാണുവാൻ നിങ്ങളുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും നിർബന്ധിക്കാതെ പറയും, കർത്താവേ, അതിനായിട്ട് എന്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു.
Do we need individuals to be converted?
വ്യക്തികളായിട്ട് കർത്താവിങ്കിലേക്ക് വരേണ്ട ആവശ്യമില്ല, മനസാന്തരത്തിന്റെ ആവശ്യമില്ല. നിശ്ചയമായും ഇൻഡിവിജ്വൽ വ്യക്തികളായിട്ട് സഭയിലേക്ക് ചേർന്ന് വരും.
Those are like the individual planks in Noah's ark.
നോഹ പണിതായിരിക്കുന്ന വലിയ പെട്ടകത്തിന്റെ ഓരോ പലകകളും ആണ് ആ പെട്ടകത്തെ പെട്ടകമാക്കിയത്. അതുപോലെയാണ് ഒരു 100,000 പലകകൾ ഒരുമിച്ച് കൂട്ടിയിട്ടതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പെട്ടകം പണിയപ്പെടുന്നില്ലെങ്കിൽ. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ നടക്കുന്നത് എങ്ങനെയാണ്? നിരവധി പലകകള് പെട്ടകം പണിക്ക എന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂടുന്നു, പക്ഷെ പണി
നടക്കുന്നു.
നോഹയുടെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, ആ പണിയിൽ സഹായിപ്പാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ.
And I see a whole lot of people cutting these planks and bringing them and piling them up. I say, great, we need this.
എന്നെ സഹായിക്കാനുള്ള നിരവധി ആളുകൾ, എന്നെ പോലെയുള്ളവരെല്ലാം കൂടെ മരം വെട്ടി അറുത്ത് പലകകളാക്കി നോഹയുടെ അടുത്ത് കൊണ്ടുവന്ന് കൂട്ടുകയാണ്.
But I say, we'll never get anywhere if we don't start building this into an ark.
ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചിന്തിക്കും, പറയുമായിരുന്നു, നാം ഇങ്ങനെ പലകകൾ ഇങ്ങനെ ഒന്നിനുമേലെ ഒന്നായി കൂട്ടിയാൽ പോരാ, ആ പെട്ടകത്തിന്റെ പണി നമ്മൾ ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ ദൈവത്തിന്റെ സമയത്തിന് മുൻപേ നാം എങ്ങും എത്തുകയില്ല.
I wouldn't need to say that. Noah understood that himself.
ഞാനത് പറയേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല, കാരണം ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ച നോഹയ്ക്ക് അത് വ്യക്തമായി അറിയാമായിരുന്നു.
And I believe that as the planks came in, Noah started building.
ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, മരങ്ങൾ വെട്ടി പലകകള് തയ്യാറായി അവന്റെ അടുത്ത് എത്താൻ തുടങ്ങിയപ്പോ മുതൽ നോഹ പെട്ടകത്തിന്റെ അടിത്തട്ടിന്റെ പണി തുടങ്ങി.
He didn't wait till all the 100,000 planks came.
ആ 100,000 പലകകളും കൂടെ വരട്ടെ, എല്ലാം വന്നതിനു ശേഷം പണി തുടങ്ങാമെന്ന് നോഹ ഒരിക്കലും വിചാരിച്ചില്ല.
Which house is built after all the bricks required for that house are brought there?
നമുക്ക് വീട് പണിതിട്ടുള്ളവരാണ്, പണി കണ്ടിട്ടുണ്ട്. ഒരു വീട് പണിക്ക് ആവശ്യമുള്ള ഇഷ്ടികകൾ മുഴുവനും, അവസാനത്തെ ഇഷ്ടിക പോലും സ്ഥലത്തെത്തിയതിനു ശേഷം അടിസ്ഥാനമിടുന്ന ഏത് വ്യക്തിയാണുള്ളത്?
They bring one load of bricks and they start building.
നമുക്കറിയാം, ഒരു ലോഡ് ഇഷ്ടിക കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണി നടക്കുകയാണ്, പണി തുടർന്നുകൊണ്ടിരിക്കുക.
As that gets finished, another load comes in.
ആ പണി, ആ ഇഷ്ടിക തീരാൻ തുടങ്ങുന്നുവെന്ന് അറിയുമ്പോൾ തന്നെ അടുത്ത ലോഡ് ഇഷ്ടിക കൊണ്ടുവന്നിരിക്കും.
The foolishness of Christendom today is to bring loads and loads and loads of bricks and they're not being built into a house.
ക്രൈസ്തവ ലോകത്തിന്റെ പോഷത്വം എന്താണെന്ന് വെച്ചാൽ ലോറി കണക്കിന് അനേക ലോഡ് ഇഷ്ടികകൾ കൊണ്ട് മല പോലെ കൂട്ടുകയാണ്, എന്നാൽ ഒരു പണി നടക്കുന്നില്ല.
You know, in Solomon's time, we read that the stones were cut far away in the quarry. They were shaped over there so that when they were brought to the building site, there was no noise. They didn't have to do any chipping there.
ശലോമന്റെ കാലത്ത് ദൈവത്തിന്റെ ആലയം പണിത പണിയെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നത് എന്താണ്? ആലയത്തിന്റെ പണിക്ക് വേണ്ടി അവിടെ കൊണ്ടുവരപ്പെട്ട കല്ലുകൾ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവുകൾ തീർത്ത് ചെത്തി മിനുക്കിയതായിരുന്നു. അതുകൊണ്ട് ആലയത്തിന്റെ പണി നടന്ന സമയത്ത് അവിടെ പണി ആയുധങ്ങളുടെ ഒച്ചയൊന്നും കേട്ടിരുന്നില്ല.
Wonderful word we read in 1 Kings. No noise of hammer or anything was found in the building site.
രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വാചകം കാണും. ആ ചുറ്റികയുടെയോ മറ്റ് പണി ആയുധങ്ങളുടെയോ ഒന്നും ശബ്ദം പണിസ്ഥലത്ത് കേട്ടില്ല. ആ നിലയിലുള്ള കല്ലുകളാണ്.
What amazing architecture that they had planned the size of each stone for such a huge temple over there and brought it here that they did not need to chip anything.
എത്ര അത്ഭുതകരമായിരിക്കുന്ന ശില്പവിദ്യയാണ്. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ, കല്ലുകൾ രൂപപ്പെടുന്ന ഇടത്ത് വെച്ച് തന്നെ കൃത്യമായിട്ട് അതിന്റെ അളവും നീളവും ഉയരവും ഒക്കെ നിർണയിച്ച് ശരിയാക്കി ആലയത്തിന്റെ പണിസ്ഥലത്തേക്ക് കൊണ്ടുവരപ്പെടുന്നു.
Built peacefully and the glory of God came upon it.
അത് സമാധാനപൂർവ്വമായി ആലയം പണിയപ്പെട്ടു എന്നുള്ളത് തന്നെ ഒരു കാരണമാണ്. ദൈവത്തിന്റെ മഹത്വം ആലയത്തിന്റെ പൂർത്തീകരണത്തിൽ അതിന്റെ മേൽ വന്നു.
Old covenant house.
അത് പഴയ നിയമത്തിന്റെ കീഴിലുള്ളതായിരിക്കുന്ന ഒരു ആലയമായിരുന്നു.
What does it mean when it says the glory of this latter house, the new covenant house, is going to be greater?
ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പത്തെ മഹത്വത്തേക്കാൾ അധികമായിരിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് ദൈവം അർത്ഥമാക്കുന്നത്?
Why do we hear so much noise in our churches these days? Noises of conflicts and quarrel and arguments.
സഭയുടെ പണി വിവിധ സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ഈ നാളുകളിൽ എന്തുകൊണ്ടാണ് നാം പലപ്പോഴും ശബ്ദകോലാഹലങ്ങൾ കേൾക്കുന്നത്? അത് ചുറ്റികയുടെ ശബ്ദമല്ല, അഭിപ്രായ വ്യത്യാസങ്ങളുടെ, സഹോദരങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന പിണക്കങ്ങളുടെ ശബ്ദം നാം കേൾക്കുന്നു.
They're chipping each other's stones instead of chipping themselves.
അവരെ തന്നെ ചെത്തി വെടിപ്പാക്കുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നതിന് ഫലം പകരമായിട്ട് ഒരു കല്ല് മറ്റൊരു കല്ലിനെ ചെത്തി മിനുക്കുവാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ശബ്ദമുണ്ടാകുന്നത്.
You know what's the most important word in that first verse over there?
ആ മുകളിൽ ഇപ്പുറയിൽ എഴുതി വെച്ചിരിക്കുന്നതായിരിക്കുന്ന ആ വചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, ആദ്യത്തെ ആ വാചകം ഉണ്ടല്ലോ, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദം ഏതാണ്? മലയാളത്തിൽ അത് ആദ്യത്തെ വാക്കാണ്. ഇവിടെ എന്താണത്? നിങ്ങളുടെ, നിങ്ങളുടെ. വേറെ ആരുടെയും വഴികളെ വിചാരിച്ചു നോക്കാൻ ദൈവം നമ്മോട് ഹഗ്ഗായിയിലൂടെ പറഞ്ഞില്ല. സഭയിൽ നിരവധി ആളുകളുണ്ട് മറ്റുള്ളവരുടെ വഴികളെക്കുറിച്ച് വിചാരപ്പെടുവാൻ, മറ്റുള്ള കാര്യങ്ങളെ ചെത്തി വെടിപ്പിക്കുവാൻ മനസ്സ്
വെച്ചിരിക്കുന്നു.
മറ്റെല്ലാവരെയും തങ്ങളൊഴികെ ബാക്കി എല്ലാവരെയും ശരിയാക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർ.
ഐ ഹോപ്പ് യു വിൽ ടേക്ക് ദാറ്റ് വേർഡ് സീരിയസ്ലി.
എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിന്റെ ഈ വചനം ഹൃദയപൂർവ്വം നീ സ്വീകരിക്കും എന്ന് ഞാൻ
പ്രത്യാശിക്കുന്നു.
നിങ്ങളുടെ വഴികളെ, നിങ്ങളുടെ എന്നുള്ള പദം നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങണം. അത് നിങ്ങൾ ഗൌരവമായി എടുക്കണം.
That is the mark of the new covenant house.
പുതിയ നിയമത്തിലെ ആലയത്തിന്റെ, ദൈവത്തിന്റെ നിവാസത്തിന്റെ അടയാളം ഈ ഒരു പ്രവൃത്തിയാണ്, നിങ്ങളുടെ വഴികൾ. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായത്തിലേക്ക് വരാം.
1 Peter chapter 4.
ഒന്ന് പത്രോസ് നാലാം അധ്യായം.
It says in verse 17, the time has come for judgment to begin with the house of God.
17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ന്യായവിധി ദൈവത്തിന്റെ ഗൃഹത്തിൽ ആരംഭിക്കുവാൻ സമയമായല്ലോ.
This is God's house. He's talking about the church.
നാം ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച്, സഭയെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്.
And this judgment in God's house begins with us first.
നാം അവിടെ വായിക്കുന്നത് ദൈവഗൃഹത്തിൽ ഉള്ള ഈ ന്യായവിധി എവിടെയാ തുടങ്ങുന്നത്? നമ്മളിലാണ് ആദ്യം തുടങ്ങുന്നത്.
The mark of God's house is are a group of people who are judging themselves first.
ദൈവത്തിന്റെ സഭയുടെ തെറ്റിപ്പോകാത്ത ഒരു അടയാളം ഞാൻ പറയാം. ഏതൊരു സ്ഥലത്ത് ഒരു കൂട്ടം വിശ്വാസികൾ തങ്ങളെ തന്നെ വിധിച്ചുകൊണ്ട് ജീവിക്കുന്നോ അവിടെയാണ് ദൈവത്തിന്റെ ഗൃഹം പണിയപ്പെടുന്നത്.
If you have three people like that, they have chipped themselves in their home before coming.
അങ്ങനെയുള്ള മൂന്ന് കല്ലുകളെ തുടക്കത്തിൽ ഈ പണിക്ക് വേണ്ടി ദൈവം കൊണ്ടുവന്നിട്ടുള്ളൂ എങ്കിൽ അവരവരുടെ ഭവനങ്ങളിൽ ഈ തെത്തി വെടിപ്പാക്കുന്ന പ്രവൃത്തി ദൈവത്താൽ പൂർത്തീകരിക്കപ്പെട്ടേ അവരൊരുമിച്ച് കൂടുകയുള്ളൂ.
When they come together, there is no sound of hammer or tong or anything.
അങ്ങനെയുള്ള മൂന്ന് പേർ ഒരുമിച്ച് കൂടുമ്പോൾ ചുറ്റികയുടെയോ മറ്റെന്തെങ്കിലും പണി ആയുധങ്ങളുടെയോ ശബ്ദം അവിടെ കേൾക്കേണ്ട ആവശ്യമില്ല.
The three becomes four.
അങ്ങനെയുള്ള മൂന്ന് പേർ കൂടിയാൽ അധികം വൈകുന്നതിന് മുമ്പേ അത് നാലാകും.
Or eight.
അത് എട്ടായി വർദ്ധിക്കാം, പതിനാറാകാം.
But these are all people who have learned to chip themselves at home before they come.
അങ്ങനെ കൂടി വരുന്നവരുടെ എണ്ണം ദൈവത്തിന് ഇഷ്ടപ്രകാരം വർദ്ധിച്ചു വരും. എന്നാൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും, അവരെല്ലാം വെട്ടുകുഴിയിൽ അവരുടെ ജീവിത രംഗങ്ങളിൽ ചെത്തി വെടിപ്പാക്കി ഒരുമിച്ച്
കൂടുന്നവരാണ്.
ഈ എണ്ണം വർദ്ധിച്ച് ഒരു ദിവസം 500 പേര് ഒരുമിച്ചൊരു പ്രാദേശിക സഭയിൽ കൂടുന്ന അവസ്ഥയുണ്ടായാലും അവിടെ അന്യോന്യം മുറിപ്പെടുത്തുന്ന ചെത്തി വെടിപ്പാക്കുന്ന ഒരു ശബ്ദം അവിടെ കേൾക്കേണ്ടി വരികയില്ല.
When the apostles went to one of the towns in the ancient days, they said, these people who have turned the world upside down have come here.
Adima kalakattathil apostlemar oru pratheeka pattanathil chennappol avare kuriche janam parane endha nariyamo bhulogathe keelmel marikkunnavar ivideyum vannirikkunu.
But that wasn't really true. They were actually turning the world right side up.
Janam thettayittu manasilakkiyathaanu vaastavathil അവര് തലകീഴായി കിടന്ന കാര്യങ്ങളെ നേരെയാക്കുന്നവരായിരുന്നു.
If you went to some country where everybody was walking on their hands and you start walking on your feet, they think you're upside down.
ലോകത്തിൽ അങ്ങനെ ഒരു രാജ്യമില്ല, എന്നാൽ നിങ്ങൾ ഭാവനയെ കാണുക, എല്ലാവരും കൈകുത്തി നടക്കുന്ന, കാലിന് പകരം കയ്യേൽ നടക്കുന്ന ആളുകളുള്ള ഒരു രാജ്യത്ത് അവരുടെ കാല് നേരെ മേളിലാണ്. അങ്ങനെ നടക്കുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ നമ്മളൊക്കെ നടക്കുന്ന പോലെ തല മേളിലും കാലുകൾ നിലത്തുറപ്പിച്ച് നടക്കുന്നവരെ കാണുമ്പോൾ നിങ്ങളെ അങ്ങനെ കണ്ടാൽ അവരുടനെ പറയും, ഇത് എന്നെ തലതിരിഞ്ഞ മനുഷ്യനാണ്.
And we try to teach these people, this is not the way God wanted you to walk. God wanted you to walk.
നിങ്ങൾ അവിടെ ചെന്നിട്ട് അവരോട് പറയുകയാണ്, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ കയ്യെ കുത്തി തലകിടയിൽ നടക്കണമെന്നല്ല ആഗ്രഹിച്ചത്, നിങ്ങളുടെ കാലുകൾ നിലത്തുറപ്പിച്ച് നടക്കണമെന്നാണ് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ അവര് ഉടനെ തന്നെ ചിന്തിക്കും, ഇതൊരു വിചിത്രമായ പഠിപ്പീരാണല്ലോ.
We walked on our hands, our grandfathers used to walk on their hands, all our ancestors always walked on their hands. You coming with some strange message now.
ഞങ്ങൾ ഇങ്ങനെ കാലു മോളിലാക്കി കൈകുത്തി നടക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ അപ്പന്മാരും വല്യപ്പന്മാരും എത്രയോ കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്, നീ ഒരു പുതിയ ഉപദേശവുമായി വന്നിരിക്കുന്നു.
That's why they chased them out.
അതുകൊണ്ടാണ് ആദിമ നാടുകളിലെ അപ്പോസ്തലന്മാരെ അവര് അവിടെ നിന്ന് പുറത്താക്കിയത്.
What is the meaning of this?
അതിന്റെ അർത്ഥം എന്നാ സഹോദരൻ?
God created man to live in such a way that God should be first in his life and he himself should be down.
മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ചിന്താ പദ്ധതി എന്തായിരുന്നു? ദൈവം സകലത്തിലും മുമ്പനായിരിക്കണം, സൃഷ്ടിയായ മനുഷ്യൻ എപ്പോഴും താഴെയായിരിക്കണം.
God must be the head.
ദൈവം എല്ലാറ്റിന്റെയും തലയായി മുകളിലായിരിക്കുന്ന ഒരു ജീവിതം.
When Adam sinned, he got upside down.
ആദം പാപം ചെയ്തപ്പോൾ, പാപം മനുഷ്യവർഗത്തിൽ കടന്നപ്പോൾ സംഗതികളെല്ലാം തലകീഴായി.
God came down and man came on top.
മനുഷ്യൻ സ്വയം സ്വാർത്ഥത, എന്റെ ചിന്ത, അത് മുകളിലായി ദൈവത്തിന്റെ ചിന്തകൾക്ക് ദൈവത്തിന് താഴെ
ഇടമുണ്ടായി.
മനുഷ്യൻ അവന്റെ തന്നെ ദൈവമായി മാറി.
That is the meaning of 666.
666 എന്നുള്ള 366ന്റെ അർത്ഥം അത് മനുഷ്യന്റെ സംഖ്യയാണ്.
Man was created on the sixth day, so 6 is the number of man.
നമുക്കറിയാം സൃഷ്ടിപ്പിന്റെ വിവരണത്തിൽ ആറാമത്തെ ദിവസത്തിന്റെ രണ്ടാമത്തെ ഭാഗത്താണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യന്റെ സംഖ്യ ആറാണ്.
3 is the number of the Father, Son and Holy Spirit.
3 എന്ന് കാണിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തൃത്വത്തിന്റെ സംഖ്യയാണ്.
When you take the number of man and make it 666, it is saying man wants to be like God.
മനുഷ്യന്റെ സംഖ്യയായിരിക്കുന്ന 6 3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ സംഖ്യയായിരിക്കുന്ന മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ മനുഷ്യൻ കാര്യങ്ങളെ തലതിരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ ദൈവമായി തീരും.
That's exactly what we read the other day about the Antichrist in 2 Thessalonians 2. He sits in the temple claiming to be God.
രണ്ട് തെസ്സലോനിക്കർ രണ്ടാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് യേശുക്രിസ്തുവിനെ കുറിച്ച് വായിച്ചത് അത് തന്നെയാണ്. അവൻ ദൈവാലയത്തിൽ ഇരുന്ന് അവൻ തന്നെ തന്നെ ഉയർത്തുന്നവനാണ്.
സോ ദിസ് ഇസ് ഹൗ വി ഓൾ ആർ വെൻ വി ആർ ബോൺ ഇൻടു ദിസ് വേൾഡ്.
ഈ ലോകത്തിൽ പിറന്നു വീണപ്പോൾ നാം എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു.
ആൻഡ് വെൻ വി ആർ ബോൺ അഗൈൻ വി ഷുഡ് കം സ്ട്രേറ്റ് ബട്ട് വി ഡോണ്ട്.
വീണ്ടും ജനനത്തിന്റെ ആ സ്വർഗീയ അനുഭവം നമ്മളിൽ നടന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നാം ആ അവസ്ഥയിൽ നിന്നും നേരെ നടക്കാൻ പഠിക്കേണ്ടവരാണ്. പക്ഷേ അത് സംഭവിക്കുന്നു.
ബിക്കോസ് ആർ റിപ്പന്റൻസ് ഹാസ് നോട്ട് ബീൻ 180 ഡിഗ്രീസ് ടോട്ടൽ.
അതിന്റെ കാരണം എന്താണ്? മനസാന്തരം എന്ന് പറഞ്ഞാൽ, അനുതാപം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി നേരെ തിരിയുന്നതാണ്. 180 ഡിഗ്രി തിരിയാതെ കുറെയൊക്കെ മാത്രം തിരിയുന്നതുകൊണ്ടാണ് ഈ തലതിരിഞ്ഞ നടപ്പ് മാറുന്നത്.
ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് സിൻ വാസ്.
പാപം എന്താണെന്നുള്ളത് ശരിയായിട്ട് ആ സന്ദർഭത്തിൽ
മനസ്സിലാക്കിയില്ല.
നമ്മളോട് ദൈവവചനം പ്രസംഗിച്ചവർ പാപത്തെ വ്യക്തമായി നിർവചിച്ചില്ല, നമുക്ക് ബോധ്യം നൽകിയില്ല. ഒരു പക്ഷെങ്കിൽ തലകീഴായി നടന്ന ഒരു വ്യക്തിയോട് സുവിശേഷം അറിയിച്ച വ്യക്തി 10 ഡിഗ്രിയോ ഒരു 20 ഡിഗ്രിയോ മാത്രം നിന്റെ നടപ്പ് മാറ്റിയാൽ മതിയെന്ന് പറയുമ്പോൾ നമ്മൾ 10 ഡിഗ്രിയോ 20 ഡിഗ്രിയോ ചരിഞ്ഞ് നടക്കുന്നവരായി പിന്നെ തുടരുന്നു.
In Italy there's a building called the Leaning Tower of Pisa where people from all over the world go to see it.
നിങ്ങളെ മിക്കവർക്കും അറിയാവുന്ന പോലെ ഇറ്റലിയിൽ ഒരു പൗരാണികമായിരിക്കുന്ന ഒരു സൗധമുണ്ട്. അത് ഇറ്റലിയിലെ പിസായിലെ ചാഞ്ഞ ഗോപുരമാണ്. നിങ്ങൾ അതിന്റെ പടമെങ്കിലും കണ്ടിട്ടുണ്ട്.
I say you don't have to go to Pisa. I'll show you a lot of churches like that.
നിങ്ങൾ പിസ വരെ പോകേണ്ട കാര്യമില്ല. ഈ ചാഞ്ഞ ഈ ഗോപുരം കാണാനായിട്ട് പല സഭകളിലും നിങ്ങൾ ചെന്നാൽ കാണാൻ കഴിയും. ഇതുപോലുള്ള ഒരു സൗധം പണിതുകൊണ്ടിരിക്കുന്നത് നേരെയല്ല. അവരുടെ ജീവിതത്തിലെ ദൈവമല്ല അതിന്റെ നിറുകയിൽ, ഉച്ചയിൽ. ഒന്നുകിൽ ഏതെങ്കിലും
മനുഷ്യനാണ്,
അല്ലെങ്കിൽ എന്തെങ്കിലും പാരമ്പര്യം,
ഡോക്ടർ പെർഹാപ്സ്,
അല്ലെങ്കിൽ ചില പ്രത്യേക ഉപദേശമാണ് അവരുടെ തലപ്പത്ത് വെച്ചിരിക്കുന്നത്. അത് ദൈവത്തിനുള്ള ഉപദേശം തന്നെയാണ്. പിൽക്കാലത്തെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രമാണങ്ങൾ നൽകിയ ദൈവത്തെക്കാൾ അധികം ദൈവം നൽകിയ പ്രമാണമായിരിക്കുന്ന ശബത്ത് ആചരണം ഒന്നാം സ്ഥാനത്ത്
വന്നു.
ഈ കാലഘട്ടത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ദൈവദത്തമായ കാര്യമായിരിക്കെ തന്നെ അത് ദൈവത്തെക്കാൾ പ്രധാനപ്പെട്ട വിഷയമായി
തീർന്നു.
മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം രോഗസൗഖ്യത്തിന്റെ ആ ഉപദേശം ദൈവത്തെക്കാളും പ്രധാന കാര്യമായി. ഞാൻ യഥാർത്ഥത്തിലുള്ള രോഗസൗഖ്യത്തെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ. രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള ഉപദേശം ദൈവത്തെക്കാൾ പ്രധാനപ്പെട്ടതായി തീരും.
സോ മെനി തിങ്സ്. ഇഫ് യു യുവർ കേസ് ഇറ്റ് മേ ബി സംതിങ് എൽസ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്.
നിങ്ങളുടെ ഒക്കെ കാര്യത്തിൽ ചിലപ്പം വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കാം തലപ്പത്തിരിക്കുന്നത്. എന്നാൽ ദൈവത്തിനുള്ള ഒന്നാം സ്ഥാനം
നഷ്ടപ്പെട്ടിരിക്കുന്നു. ചിലരെ
സംബന്ധിച്ചോളം ആഭരണമായിരിക്കാം നിങ്ങളുടെ ദൈവം, അതാണ് തലപ്പത്ത്. മറ്റു ചിലരെ സംബന്ധിച്ചോളം ഈ ആഭരണം മാറ്റുന്നതായിരിക്കാം ഒന്നാമത്തെ വിഷയം. എങ്ങനെയാണേലും കർത്താവിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു.
സോ മെനി തിങ്സ് ട്രൈ ടു ടേക്ക് ദ പ്ലേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ചർച്ച്.
സഭയിൽ യേശുവിനുള്ളതായിരിക്കുന്ന സ്ഥാനം മറ്റ് നിരവധി കാര്യങ്ങൾ കൈയടക്കിയിരിക്കുന്ന അവസ്ഥ.
And we preach the message of total repentance so that God is first head of the church.
എന്നാൽ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് എല്ലാറ്റിലും ഒന്നാം സ്ഥാനം ലഭിക്കേണ്ടതിന് സമ്പൂർണമായിരിക്കുന്ന ഒരു അനുതാപം നാം പ്രസംഗിക്കണം.
And the church consists of individuals.
സഭ വ്യക്തികൾ ചേരുന്നതാണ്.
If my little finger is sick with pus, the whole body is suffering because of that.
എന്റെ ഈ ചെറുവിരല് ഒരു മുറിവുണ്ടായി പഴുത്ത് വേദനിച്ചിരിക്കുകയാണെങ്കിൽ ഈ ചെറുവിരൽ മാത്രമല്ല ശരീരം മുഴുവൻ ആ വേദന അനുഭവിക്കുന്നു.
I wish I could cut it off and keep it for a while till it's healed and then put it back, but I can't do it.
എനിക്ക് ഈ ചെറുവിരല് അടർത്തി മാറ്റിയിട്ട് സൗഖ്യം പ്രാപിക്കുന്നവരെ ഒന്ന് മാറ്റിവെച്ചിട്ട് പിന്നെ സുഖം പ്രാപിച്ച് ഇതിൽ ഫിറ്റ് ചെയ്യാൻ കഴിയുകയില്ല.
I'll have to carry it wherever I go.
ഞാൻ ഇവിടെയൊക്കെ പോയാലും എന്റെ ചെറുവിരൽ വേദനിക്കുന്ന പഴുത്ത ചെറുവിരൽ എന്നോടൊപ്പം ഉണ്ടായിരിക്കും.
Each part of this body must be healthy.
നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവും സദാ ആരോഗ്യമുള്ളതായിരിക്കണം.
Have an injured nail can be a tremendous problem.
വിരൽ പഴുക്കുന്ന സ്ഥാനത്ത് ഏതെങ്കിലും ഒരു നഖത്തിന് ചെറിയൊരു ക്ഷതമേറ്റാലും അത് മുഴുവൻ ശരീരത്തെയും ബാധിക്കുന്ന വിഷയമാണ്.
Each of us is to consider our ways personally.
അതുകൊണ്ട് സഭയിൽ നിങ്ങൾ അംഗങ്ങളായിരിക്കുന്നു. ആ ബോധ്യമുണ്ടെങ്കിൽ നാം ഓരോരുത്തരും വ്യക്തിപരമായി നമ്മുടെ ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു നോക്കണം.
As we go away from here, here is the most important word, number one important word, that you got to remember.
അതുകൊണ്ട് ഈ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ നമ്മുടെ സഭകളിലേക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ വ്യക്തതയോടെ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ പദമാണ് ഞാൻ ഈ പറഞ്ഞു. ഞാൻ രണ്ടേ രണ്ട് പദങ്ങളെക്കുറിച്ചേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമത്തേത് ഇതാണ്,
യോർ,
നിങ്ങളുടെ എന്നുള്ള പദം.
Please remember that first word.
മറ്റാരുടെയുമല്ല, നിങ്ങളുടെ, വ്യക്തിപരമായി നിങ്ങളുടെ വഴികൾ.
Your way.
നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ വഴികൾ മാത്രം ശ്രദ്ധിക്കുക.
Don't worry about the other. Don't be a busybody in other people's matters.
മറ്റുള്ളവരെ കുറിച്ചുള്ള ഭാരം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ കാര്യത്തിൽ ഇടപെടണ്ട. നിങ്ങളുടെ വഴികളെ ചിന്തിച്ച് വിചാരിച്ചു.
You know the whole race of Adam. They seek their own first in everything.
ആദാമ്യവർഗത്തിന്റെ ഒരു സ്വഭാവമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും അവരുടെ സ്വാർത്ഥമാണ് ഒന്നാമത് അന്വേഷിക്കുന്നത്.
Their comfort,
അവരുടെ സുഖസൗകര്യങ്ങൾ, അവരുടെ പണം,
their house,
അവരുടെ ഭവനം,
their family,
അവരുടെ കുടുംബം,
their job,
അവരുടെ ജോലി.
Everything, it is me first, me first, me first.
ഇത്യാദി എല്ലാ കാര്യങ്ങളിലും ഞാൻ മുൻപൻ, എന്റെ കാര്യം ഒന്നാമത്.
എക്സെപ്റ്റ് ഇൻ വൺ ഏരിയ,
ഒരു മേഖലയിൽ മാത്രം അവർക്ക് ആ നിർബന്ധമില്ല.
ഇൻ ജഡ്ജിംഗ് അതേഴ്സ് ഫസ്റ്റ്,
വിധിക്കുന്ന ആ ഒരു ഒറ്റ കാര്യത്തിൽ വരുമ്പം ഞാൻ മുമ്പനെന്നുള്ളത് മാറ്റിയിട്ട് മറ്റുള്ള
എവരിബഡി എൽസ് ഫസ്റ്റ്,
ബാക്കി എല്ലാവർക്കും ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കും സന്തോഷത്തോടെ.
യു ഗോട്ട് ഇറ്റ്? ദാറ്റ്സ് ദ വേസ് ഓഫ് ആഡം.
നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആദാമ്യവർഗം നമ്മുടെയൊക്കെ സ്വഭാവം.
ബിക്കോസ് ദേ ആർ അപ്സൈഡ് ഡൗൺ,
കാരണം തലകീഴായി നടക്കുന്നവരാണ്.
വാട്ട് ഡസ് ഇറ്റ് മീൻ വെൻ ദിസ് സംബഡി ഫ്രം ദ റേസ് ഓഫ് ആഡം കംസ് സ്ട്രൈറ്റ് ഹെഡ് അപ്പ്, റൈറ്റ് സൈഡ് അപ്പ്?
ആദാമ്യവർഗത്തിലുള്ളതായിരിക്കുന്ന ഒരുവൻ, ഒരുവൾ നേരെ നടക്കാൻ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നേരെ നടക്കാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
Then you understand what repentance is.
അനുതാപം എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
See, not a 90-degree turn, but 180-degree, right up, upright.
അത് തലകീഴായി നടന്നത് ഒരു 90 ഡിഗ്രി മാത്രം തിരിയുന്നതല്ല, അത് 180 ഡിഗ്രി തിരിയുന്നതാണ്. അതാണ് അനുതാപം.
It means the exact opposite of what I said just now.
ഞാൻ ഇപ്പോൾ പറഞ്ഞതിന്റെ, ആദാമ്യ വർഗത്തിന്റെ സ്വഭാവമായിരിക്കുന്ന മറ്റുള്ളവരെ മാത്രം വിധിക്കുന്നതിൽ നിന്നും നേരെ എതിരായിരിക്കുന്ന കാര്യം എന്താണ്?
Now you put other people first in everything.
അവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളുടെ മനോഭാവം എന്താണ്? ഈ ഒരു കാര്യത്തിലൊഴിച്ച് എല്ലാറ്റിലും മറ്റുള്ളവർക്ക് ഒന്നാം സ്ഥാനം
കൊടുക്കുന്നു.
വിധിക്കുന്ന കാര്യം വരുമ്പോൾ മാത്രം നേരെ വിപരീതമായി നിങ്ങളെ ആദ്യം.
That has happened in your life, you can say you have come with your head up on top now.
ആ ഒരു കാര്യം നിങ്ങളെ സമയത്തോളം യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാമോ, നിങ്ങൾ കാലുകൾ നിലത്തുറപ്പിച്ച് തലമുകളിൽ പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്.
So that is the area where you got to consider your way.
നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കേണ്ടത് ഈ ഒരു മേഖലയിലാണ്.
Have you given up the old ways of Adam?
ആദാമ്യ വർഗത്തിന്റെ ആ വഴികളുണ്ടല്ലോ, സ്വന്തം വഴികൾ, അത് നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ?
You say, well, if I begin to seek the good of others, how is who's going to take care of me?
സ്വാഭാവികമായ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ വരും, മറ്റുള്ളവരുടെ നന്മ, മറ്റുള്ളവരുടെ ഉയർച്ച, അതിന് ഞാൻ ഉത്സാഹിച്ചാൽ എന്റെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം ആര് നോക്കും?
ഹൗ ഡിഡ് ജീസസ് ലിവ്?
യേശു എങ്ങനെയാണ് ഭൂമിയിൽ ജീവിച്ചത്?
ഫ്രം ദ ടൈം ഹി ലെഫ്റ്റ് ഹെവൻ,
സ്വർഗം വിട്ടിറങ്ങിയ സമയം മുതൽ,
ഹി ഡിഡ് നോട്ട് തിങ്ക് ഓഫ് ഹിസ് ഓൺ.
യേശു ഒരിക്കലും തന്റെ സ്വന്തം അന്വേഷിച്ചില്ല, തനിക്കായി ചിന്തിച്ചില്ല.
ജസ്റ്റ് തിങ്ക് ഓഫ് ദിസ്, ഇഫ് ഹി ഹാഡ് തോട്ട് ഓഫ് ഹിസ് ഓൺ, ഹി വുഡ് നെവർ ഹാവ് ലെഫ്റ്റ് ഹെവൻ.
തന്റെ സ്വന്തം സൌകര്യം, തന്റെ സുഖം, മഹത്വം, അതുമാത്രം യേശു അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവൻ സ്വർഗം വിട്ട് ഇറങ്ങി വരികയില്ലായിരുന്നു.
Why did he ever come here at all?
ഈ താണ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നത് തന്നെ എന്തുകൊണ്ടാണ്?
If he thought his own, he would just sat there.
സ്വാർത്ഥം അന്വേഷിക്കുന്നവനായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വരികയില്ലായിരുന്നു.
See, many of us here, almost all of us, have never given up our jobs to serve the Lord full time.
നമ്മുടെ ഇടയിൽ വിളിക്കുന്ന മിക്കവരും തന്നെ കർത്താവിനെ മുഴുവൻ സമയവും സേവിക്കുവാൻ ശുശ്രൂഷിപ്പാനായി അവരുടെ തൊഴിലുകൾ വിട്ടവരല്ല.
And if you have not done that, I would urge you never criticize a man who has given up his job to serve Christ.
നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവന്റെ സ്വന്തം തൊഴിൽ വിട്ട ഒരുവനെ, വെളിയിലുള്ള വ്യക്തികളെ കുറിച്ച് ഞാൻ പറയുന്നത്, ഒറ്റയാളിനെ പോലെ വിമർശിക്കുവാൻ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ പല കുഴപ്പങ്ങളും, അവൻ അതിനെക്കുറിച്ച് വെളിച്ചമില്ലായിരിക്കും. എന്നാൽ നിങ്ങളുടെ ജോലി അവനെ പോലെ വിട്ടിട്ടില്ലാത്ത നിങ്ങൾക്കൊരിക്കലും അവനെ വിമർശിക്കുവാൻ അവകാശമില്ല.
Only a man who's left his job serve Christ has got the right to criticize.
കർത്താവിനോടുള്ള സ്നേഹത്തിൽ തന്റെ ലോകത്തിലെ ജോലി വിട്ട് വിശ്വാസത്താൽ ഇറങ്ങിയ ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറയാൻ അധികാരം.
റിമെമ്പർ യു ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് ഓൺലി അബൌട്ട് ഏരിയസ് വെർ യു ഹാവ് ഡൺ സംതിങ്.
നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി തീർന്ന നിങ്ങൾ അനുസരിച്ചിട്ടുള്ള മേഖലകളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുവാൻ ക്രിയാത്മകമായ വിമർശനമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അധികാരമുള്ളൂ.
യു കൻ ടീച്ച് സംബഡി ഹൗ ടു ബിൽഡ് എ ചർച്ച് ഇഫ് യു ബിൽഡ് ഓൺ യുവർസെൽഫ് വിച്ച് ഈസ് എ ഗുഡ് വൺ.
നിങ്ങൾ ഒരു കർത്താവിന്റെ ഹിതപ്രകാരമുള്ള ഒരു സഭ, എത്രയും ചെറിയതായിക്കോട്ടെ, ഒരു സഭ നിങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായിട്ടുണ്ടെന്ന് വരികിൽ നിങ്ങൾക്ക് മറ്റൊരു സഭ പണിയുന്നതിനെക്കുറിച്ച് വിമർശിക്കാൻ അധികാരമുണ്ട്.
അതർവൈസ് യു ഗോട്ട് തിയറീസ് ആൻഡ് ഒപ്പീനിയൻസ് ആൻഡ് ദേ ആർ നോട്ട് വർത്ത് എനിതിങ്.
അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് കുറെ സിദ്ധാന്തങ്ങളും അഭിപ്രായങ്ങളും മാത്രമായിരിക്കും, ദൈവസന്നിധിയിൽ അതിന് യാതൊരു മൂല്യവുമില്ല.
ഇഫ് ഗോഡ് ഹാസ് നോട്ട് ഗിവൻ യു ഗ്രേസ് ഇൻ സം ഏരിയ, ഡോണ്ട് സ്പീക്ക് അബൌട്ട് ദാറ്റ് ഏരിയ.
ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ നിങ്ങൾക്ക് ജയിക്കുവാനായി കൃപ നൽകിയിട്ടില്ലെങ്കിൽ ദയവായി ആ മേഖലയെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക.
Can a person who has not brought up his own children properly teach other people how to bring up their children properly?
സ്വന്തം മക്കളെ ദൈവഭക്തിയുടെ വഴിയിൽ വളർത്തി പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത ഒരു പിതാവിനോ മാതാവിനോ മറ്റുള്ളവർ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിക്കാൻ എന്താണ് അവകാശം?
That is a very important needy subject, but he doesn't have the right to speak on it.
കുഞ്ഞുങ്ങളെ ദൈവഭക്തിയുടെ വഴിയിൽ വളർത്തുക എന്നുള്ളത് പ്രാധാന്യം കുറഞ്ഞ വിഷയമാണോ? വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു സഹോദരനോ സഹോദരിക്കോ അത് പറഞ്ഞു കൊടുക്കാനുള്ള അധികാരമില്ല.
There are many missionaries who sacrificed a tremendous lot to come to India in the past year.
കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾക്കുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ത്യജിച്ച് വളരെ കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ വന്ന് കർത്താവിന്റെ വേല ചെയ്ത മിഷണറിമാരുണ്ട്.
I have learned to appreciate their ministry only after I went to America and saw how comfortably they live there.
അമേരിക്കയിൽ വർഷങ്ങൾക്ക് മുൻപ് പോയി ഈ ഇന്ത്യയിലേക്ക് വന്ന പല മിഷണറിമാരും എത്ര സൗകര്യമായിട്ടാണ്, എത്ര സുഖസൗകര്യങ്ങളോടെ അവിടെ ജീവിച്ചതെന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് ഇന്ത്യയിൽ വന്ന് അവര് എടുത്ത ത്യാഗത്തെക്കുറിച്ച് എനിക്ക് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ വലിയ മതിപ്പുണ്ടായത്.
വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ബ്രോട്ട് ദം ഹിയർ?
എന്താണ് അവരെ ആ സുഖസൗകര്യങ്ങളിൽ നിന്ന്, സ്വർഗസമാനമായ ഭൗതിക സുഖത്തിൽ നിന്നും ഇന്ത്യയിലെ ഈ ചെളിക്കുഴിയിലേക്ക് വരാൻ അവരെ എന്നാ പ്രേരിപ്പിച്ചത്?
I'm not talking about these modern preachers who come and stay in 5-star hotels and travel in Mercedes-Benz cars. I'm not talking about that.
ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന വിദേശ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇവിടെ വന്ന് 5-star ഹോട്ടലിൽ താമസിക്കുകയും മെഴ്സഡസ് ബെൻസ് കാറുകളിൽ മാത്രം യാത്ര ചെയ്യുകയും ചെയ്യുന്ന സുവിശേഷന്മാരെ കുറിച്ച് അല്ല ഞാൻ.
I'm talking about the old time missionaries before 1950.
ഒരുപക്ഷെ 1950-നൊക്കെ മുൻപുള്ളതായിരിക്കുന്ന പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ വന്ന ത്യാഗപൂർണമായി യേശുവിനെ സ്നേഹിച്ച് ജീവിച്ചവരെ കുറിച്ച് പറയുന്നു.
ഐ ബിലീവ് സംതിങ് ഹാപ്പൻഡ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ വിച്ച് ബിഗാൻ ദ ടൈംസ് ഓഫ് ദി എൻഡ്.
എന്റെ ഉത്തമ ബോധ്യം രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആ കാലഘട്ടത്തിലൂടെ 1939-45 ആ കാലഘട്ടത്തില് അവസാന നാളുകളുടെ തുടക്കം എന്ന് പറയാവുന്ന ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചു കഴിഞ്ഞു.
I believe the leadership of a country like Germany was really possessed by the devil and demons.
ഞാൻ വിശ്വസിക്കുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിക്ക് നേതൃത്വം കൊടുത്ത അഡോൾഫ് ഹിറ്റ്ലറിനെ പോലെയുള്ള ആളുകളെയും അവിടെയുള്ള ജുന്തയെയും ഒക്കെ ഭരിച്ചിരുന്നത് അന്ധകാരത്തിന്റെ ശക്തികളല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല.
You may not know it, they practiced witchcraft.
നിങ്ങൾക്കൊരുപക്ഷെ അറിഞ്ഞുകൂടാ, എന്നാൽ അവർ ആഭിചാരം അതുപോലുള്ളതായിരിക്കുന്ന അനേക പൈശാചികമായ കാര്യങ്ങൾ പ്രയോഗിച്ചിരുന്നവരാണ്.
Killed millions of Jewish people unnecessarily.
യാതൊരു കാരണവും പ്രകോപനവും കൂടാതെ ലക്ഷക്കണക്കിന് യഹൂദ വംശജരെ കൊന്നൊടുക്കിയ നാസി ഗവൺമെന്റിനെ കുറിച്ച്
നിങ്ങൾക്കറിയാം.
ആ കാലഘട്ടത്തിൽ ലൂസിഫറിന്റെ അധീനതയുള്ളതായിരിക്കുന്ന നിരവധി അശുദ്ധാത്മാക്കൾ ഈ ഭൂമിയെ കീഴടക്കും വണ്ണം ഇവിടേക്ക് ഇറങ്ങി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അന്നുവരെ
അല്ലെങ്കിൽ അതിനുശേഷവും ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത നിലയിലുള്ളതായിരിക്കുന്ന വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അശുദ്ധാത്മാക്കൾ ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു
കാലമാണ്.
അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, വഞ്ചിക്കുന്ന ആത്മാക്കൾ എണ്ണമില്ലാതെ വണ്ണം ഭൂമിയിൽ ക്രിസ്ത്യ വിശ്വാസികളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി.
2-3 years after that the fig tree began to blossom with trees, that is Israel came as a nation in 1948.
രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച് 2-3 വർഷം കഴിഞ്ഞപ്പോൾ പ്രാവചനികമായിട്ട് ഇസ്രയേലിനെ ചൂണ്ടിക്കാണിക്കുന്ന അത്തിവൃക്ഷം തളിർക്കുവാൻ തുടങ്ങി. ഇസ്രയേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം പാലസ്തീനിൽ
സ്ഥാപിക്കപ്പെട്ടു.
2000 വർഷത്തിൽ ആദ്യമായിട്ടാണ് അത്തി തളിർക്കുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പിറവി അന്നാണ്.
And Jesus said the Jerusalem will be trodden down by the heathen nations till the time of the end, and that happened. And then in 1967 Israel got Jerusalem as well.
കർത്താവിന്റെ മത്തായി സുവിശേഷത്തിലെ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, യെരുശലേം ജാതികളാൽ ചവിട്ടപ്പെടും, അവസാനത്തിന്റെ നാളുകളുടെ ലക്ഷണമായി ആ കാര്യവും നിറവേറിക്കഴിഞ്ഞു.
And another thing happened in Christendom at that time.
ക്രിസ്തീയ ലോകത്തിൽ ആ നാളുകളിൽ സംഭവിച്ച മറ്റൊരു കാര്യം ഇതാണ്.
Deceiving spirits entered Christendom.
വഞ്ചിക്കുന്ന നിരവധി ആത്മാക്കൾ ക്രൈസ്തവ ലോകത്തെ വിഴുങ്ങിക്കളഞ്ഞു.
False healing ministry started all after 1948.
1948 ന് ശേഷമാണ്. നിങ്ങൾ ക്രിസ്തീയ ചരിത്രം ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാകും, നിരവധി വ്യാജ രോഗശാന്തി ശുശ്രൂഷകന്മാർ അതിനുശേഷം എഴുന്നേറ്റു.
The people whom I respect for a healing ministry are the ones who were before the Second World War.
ദൈവദത്തമായ യഥാർത്ഥമായിരിക്കുന്ന അത്ഭുത രോഗശാന്തി വരം കൈയാളിയിരുന്ന പലരും ജീവിച്ചിട്ടുണ്ട് ഭൂമിയിൽ. പക്ഷെ അവരൊക്കെ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപ് ജീവിച്ചിരുന്നവരാണ്.
All the big healing ministries that came from America after 1948 is just full of deception.
48 ന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയത് രോഗശാന്തി ശുശ്രൂഷകൾ എല്ലാം തന്നെ വഞ്ചനയുടെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം.
Those early healers were poor.
നാളുകളില് 48 ന് മുൻപ് നാം കാണുന്ന ഈ ലോകത്തിൽ എഴുന്നേറ്റ് ദൈവം എഴുന്നേൽപ്പിച്ച രോഗശാന്തി വരപ്രാപ്തർ അവരുടെ അവസാനം വരെയും ദരിദ്രരായിട്ടാണ് അവർ അവസാനിച്ചത്.
I've heard about Charles Finney in the 19th century, one of the greatest evangelists of his time.
19th നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തനായിരിക്കുന്ന സുവിശേഷകനായിരുന്നു ചാൾസ് ഫിന്നി. അവനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്.
Towards the end of his life he had to sell some things in his house in order to live.
ഫിന്നിയുടെ ജീവിതത്തിന്റെ അവസാന നാളുകൾ വന്നപ്പോൾ നിത്യജീവിതത്തിന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പണമില്ലാതെ തന്റെ ഭവനത്തിലെ ചില ഉപകരണങ്ങൾ വിറ്റ് പണം ഉണ്ടാക്കേണ്ട അവസ്ഥയിലായിരുന്നു. അവരാരും അവരുടെ പ്രസംഗം കൊണ്ട് ദൈവനളീ ശുശ്രൂഷ കൊണ്ട് പണം ഉണ്ടാക്കിയില്ല. അവർക്ക് പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന അഭിഷേകമുള്ള
ദൈവദാസന്മാരായിരുന്നു.
എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിന് ശേഷം വഞ്ചിക്കുന്ന നിരവധി ആത്മാക്കൾ
ലോകത്തിൽ പ്രവേശിച്ചു.
കഴിഞ്ഞ 50-60 വർഷം കൊണ്ട് ലോകവ്യാപകമായിട്ട് ഈ വഞ്ചനയുടെ ആത്മാവ് അശുദ്ധാത്മാക്കൾ ക്രൈസ്തവ ലോകത്തെയും
കീഴടക്കിയിരിക്കുകയാണ്.
ഈ കാര്യങ്ങളിൽ നാം തിരിഞ്ഞ് നോക്കിയാൽ നമുക്ക് എല്ലായിടത്തും നോക്കിയാൽ നമുക്കറിയാം, യാതൊരു സങ്കോചവും ലജ്ജയുമില്ലാതെ പണത്തിന്റെ മാമോന്റെ പുറകെ ഓടുന്ന ക്രിസ്തീയ വിശ്വാസികളെ നമുക്ക് കാണാം.
A prophetic voice like Elijah.
ഏലിയാവിനെ പോലുള്ളതായിരിക്കുന്ന ശക്തിയുള്ള ഒരു പ്രവചന ശബ്ദം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്.
Prophetic voice is to be found in the church.
ആ പ്രവചന ശബ്ദം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തനതായ ശബ്ദമല്ല, ദൈവസഭയുടെ കൂട്ടായിരിക്കുന്ന അന്ത്യകാലത്തെ പ്രവചന ശുശ്രൂഷയാണ്.
Old Testament it was an individual, Elijah.
യോഹന്നാൻ സ്നാപകനെ പോലെയോ ഏലിയാവിനെയോ എലീശയെ പോലെയോ ദൈവം എഴുന്നേൽപ്പിച്ച വ്യക്തികളായിരുന്നു ദൈവത്തിന്റെ പ്രവാചക
ശബ്ദം.
എന്നാൽ ഏലിയാവിന്റെ ആത്മാവോടുകൂടി ഒരു പുതിയ ദൈവത്തിന്റെ പുതിയ മനുഷ്യൻ, ക്രിസ്തുവിനുള്ള പുതിയ മനുഷ്യൻ സഭയാണ് ആ പ്രവചനത്തിന്റെ ശുശ്രൂഷയുടെ ശബ്ദം മുഴുവൻ.
You know that's almost the last verse in the Old Testament which says I will send Elijah before the great and dreadful day of the Lord.
പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാഖിയുടെ അവസാന വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ ഏലിയാവിന്റെ ആത്മാവോട് ഒരുവനെ അയക്കുമെന്ന്
പറഞ്ഞിരിക്കുന്നു.
യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചു, എന്നാൽ ജനം അവനെ
തിരസ്കരിച്ചു.
യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ യോഹന്നാനെ കൈക്കൊണ്ടാൽ അവൻ തന്നെയാണ് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന
ഏലിയാവും.
അങ്ങനെയാണെങ്കിൽ മലാഖി 4:5 നാം ഇപ്പോൾ ഉദ്ധരിച്ചതായിരിക്കുന്ന പ്രവചനത്തിന് നിവൃത്തി ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത യോഹന്നാൻ സ്നാപകനെ സ്വീകരിച്ചു.
Another Elijah has to come before the final day.
അതുകൊണ്ട് അന്ത്യനാളുകൾക്ക് മുൻപേ ദൈവത്തിന്റെ തീർപ്പ് കൽപ്പിക്കുന്ന ദിവസത്തിന് മുൻപേ ഏലിയാവിന്റെ ആത്മാവോടി മറ്റൊരു പ്രവചന ശുശ്രൂഷ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട്. അത് കർത്താവിന്റെ ശരീരമാകുന്ന സഭയാണ് ആ ശബ്ദം മുഴക്കേണ്ടത്.
ഇൻ യുവർ ലോക്കാലിറ്റി, ഡിഫറെന്റ് ലോക്കാലിറ്റീസ്, യു കാൻ്റ് ഹാവ് വൺ വോയ്സ് ഹേർഡ് ഓൾ ഓവർ ദ വേൾഡ്.
ലോകം മുഴുവനും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശബ്ദം മുഴങ്ങി കേൾക്കണമെന്നല്ല ദൈവത്തിന്റെ പദ്ധതി. സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, നിന്റെ ചെറിയ ഗ്രാമത്തിൽ യേശുവിന് വേണ്ടി അന്ത്യനാളുകളിലെ പ്രവചന ശബ്ദമായി നിൽക്കുവാൻ അവിടെ ഒരു ശരീരത്തെ, ഒരു ചെറിയ കൂട്ടത്തെ കർത്താവ് കണ്ടിരിക്കുന്നു, ഒരുക്കിക്കൊണ്ടിരിക്കുന്നു.
Elijah was okay when it was a small nation smaller than Kerala.
കേരളത്തെക്കാളും ചെറിയ, കേരളത്തിന്റെ മൂന്നിലൊന്ന് വലിപ്പമുള്ളതായിരിക്കുന്ന, ഇസ്രായേൽ പോലെതായിരിക്കുന്ന ഒരു കൊച്ചു പ്രദേശത്തിന് ഏലിയാവിനെ ഒരു പ്രവാചകൻ മതിയായിരുന്നു.
But now how can there be one voice all over the world?
അങ്ങനെയാണെങ്കിൽ ലോകവ്യാപകമായി ഇന്ന് ഇത്രയും പരപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയുടെ ശബ്ദം മുഴങ്ങിയാൽ പോരാ.
പോപ്പുലേഷൻ ഇസ് മൾട്ടിപ്ലൈഡ് സോ മച്ച് ഇൻ
2000 കൊണ്ട് ഭൂമിയുടെ ജനസംഖ്യ എത്രയോ മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു.
വി നീഡ് മെനി മെനി ലോക്കൽ ചേർച്ചസ് വിത്ത് ദാറ്റ് സ്പിരിറ്റ് ഓഫ് എലൈജ.
യേശുവിന്റെ മടങ്ങി വരവിന് മുൻപ് ഏലിയാവിന്റെ ആത്മാവോടി നിരവധി പ്രാദേശിക സഭകൾ ഈ ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട്.
ഹു പ്രൊക്ലെയിം,
അവരെന്താണ് വിളംബരം ചെയ്യുന്നത്? ഏലിയാവിന്റെ വാക്കുകൾ കർമ്മേലിന്റെ മുകളിൽ മുഴങ്ങിയ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. യഹോവ ദൈവമാണെങ്കിൽ അവനെ പിന്തുടരുക, ബാലാണ് ദൈവമെങ്കിൽ അവനെ സേവിക്ക. എന്നാൽ രണ്ടിലൊരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഇന്ന് നടത്തിയ
മതിയാകും.
ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഏലിയാവിന്റെ ശുശ്രൂഷയുടെ ശബ്ദം
എന്തായിരിക്കും?
ക്രിസ്തു ദൈവമാണെങ്കിൽ അവനെ സേവിക്കുക, അവനെ അനുഗമിക്കുക. മാമോൻ പണമാണ് ദൈവമെന്ന് വരികില് നീ പണത്തെ സേവിക്കുക.
ജീസസ് ഹെൽഡ് അപ് ഗോഡ് ആൻഡ് മാമൻ ലൈക് എലൈജ ഹെൽഡ് അപ് ജഹോവ ആൻഡ് ബയാൽ.
ബാലിനെയും യഹോവയെയും രണ്ട് തട്ടിൽ വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുവാനായി ഏലിയാവ് പറഞ്ഞതുപോലെ യേശുവിന്റെ നാളുകളിൽ കർത്താവ് പറഞ്ഞത് മാമോനെയും ദൈവത്തെയും കൂടെ കാണിച്ചിട്ട് പറയുകയാണ്, രണ്ടിനെയും കൂടെ സേവിക്കാൻ കഴിയുകയില്ല, രണ്ടിലൊന്ന് തിരഞ്ഞെടുത്തേ മതിയാകും.
That is the voice that needs to be heard in Christendom today.
ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ മുഴങ്ങി കേൾക്കേണ്ട ശബ്ദം, പ്രവചന ശബ്ദം അതാണ്.
You cannot serve both.
നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കുവാൻ കഴിയുകയില്ല.
I'll tell you, if you preach it, you'll be a lonely voice in Kerala and a lonely voice in India.
ഞാൻ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു മുന്നറിയിപ്പ് തരാം. നിങ്ങൾ മനസ്സുറപ്പിച്ച് ഈ സന്ദേശം പ്രഘോഷിക്കുവാൻ കേരളത്തിന്റെ ഏത് കോണിലാണെങ്കിലും തീരുമാനിച്ചുറച്ച് അതിന് പുറപ്പെട്ടാൽ നിങ്ങൾ ഒറ്റപ്പെട്ട ശബ്ദമായിരിക്കും. നിങ്ങളുടെ സഭ അവിടെ ഒറ്റപ്പെടും, അതിന് സംശയമില്ല.
I spoke that message once on someone else's program in God TV and they said we don't want to hear that anymore.
ഈ ഒരു സന്ദേശം ഗോഡ് ചാനലിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ല. അതിലുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേക സമയത്തെ പ്രോഗ്രാമില് ഒരു പ്രാവശ്യം ഞാൻ ഈ ദൈവത്തിന്റെ സത്യം ഞാൻ ശക്തിയോടെ പറഞ്ഞു. അതോടുകൂടി എന്റെ ആ പ്രോഗ്രാം അവർ നിർത്തി. അവർക്ക് ഇതുപോലുള്ള സന്ദേശമൊന്നും അവരുടെ പ്രസിദ്ധിയുള്ള ചാനലിൽ അവർക്ക് ആവശ്യമില്ല. അതിന് തകരാറൊന്നുമില്ല. എനിക്ക് അവിടെ നിഷേധനം ഉണ്ടായെങ്കിലും
ഏതെങ്കിലും
ഒരു ടിവി പ്രോഗ്രാമില് എന്റെ വാക്കുകള് എന്റെ പഠിപ്പീരന് പ്രസക്തി ഇല്ലെന്ന് വരികില് ദൈവം എന്റെ ശബ്ദം
നിലപ്പിക്കുകയും
ലോകവ്യാപകമായി അവിടുത്തെ ശബ്ദം എത്തിക്കുവാനായി ദൈവത്തിന് എത്രയോ മറ്റു മാർഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ദൈവിക പദ്ധതിക്കായി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പേർ നിങ്ങളെ തന്നെ
സമർപ്പിക്കും?
എന്നാൽ നിങ്ങൾ ആ ഒരു സമർപ്പണം നടത്തുന്നതിന് മുൻപേ ഹഗ്ഗായിയിലൂടെ നാം കേട്ട ആ വചനം നിങ്ങളുടെ വഴികളെ വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥമാണോ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കുക. നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതായിരിക്കുന്ന വിഷയം നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുക.
കർത്താവേ,
ഈ അന്ത്യനാളുകളില് അങ്ങേക്ക് വേണ്ടി ഒരു പ്രവചന ശബ്ദമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ തന്നെ അതിനായി ഏൽപ്പിക്കുന്നു. എന്റെ വഴികളെ ഞാൻ വിചാരിക്കാൻ ആഗ്രഹിക്കുന്നു.
I want to say to all of you young people, you don't have to wait till you're an old man before you start saying these things.
ചെറുപ്പക്കാരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു 50-60 വയസ്സൊക്കെ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ പ്രഘോഷിക്കുക.
If you seek God, you're a young man in your 20s, you can seek God and be a prophetic voice for him.
നിങ്ങൾ 20 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണെങ്കിലും ഞാൻ പറയാം, കർത്താവിനെ പൂർണ്ണഹൃദയത്തോട് നിങ്ങൾ അന്വേഷിച്ച് ശക്തിക്കായി ചോദിക്കുക. നിങ്ങൾക്ക് സത്യങ്ങളുടെ സാക്ഷിയാകുവാൻ കഴിയും.
We don't need much wisdom.
അതിനായിട്ട് ഒത്തിരി അനുഭവ പരിജ്ഞാനം, ഒരുപാട് ജ്ഞാനം ഇതൊന്നും
ആവശ്യമില്ല.
ഒരു സഭയുടെ മൂപ്പനാകുവാൻ നിങ്ങൾക്ക് ഇത്ര വയസ്സ് കഴിഞ്ഞിരിക്കണം, നിങ്ങൾ വൃദ്ധനാകണം എന്നൊന്നും ദൈവവചനം പറയുന്നില്ല.
It's like being a father.
അതൊരു പിതാവാകുന്നതിന് തുല്യമാണ്.
I became a father when I was 29.
ഞാനൊരു പിതാവായത്, എനിക്ക് ആദ്യത്തെ മകൻ ജനിച്ചത് 29 വയസ്സ്.
I was a stupid, foolish father, just like all other fathers are when they are 29 years old.
30 വയസ്സ് താഴെയൊക്കെയുള്ള പിതാക്കന്മാരെ മിക്കവരും വേണ്ടവണ്ണം വിവേകമില്ലാത്ത മഠയന്മാരായിരിക്കുന്നവരാണ്. അതുപോലെയായിരുന്നു ഞാൻ.
And I made numerous mistakes.
ഞാൻ ഒരു പിതാവായതിനു ശേഷം എന്റെ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ നിരവധി തവണ മണ്ഡപങ്ങൾ
കാണിച്ചിട്ടുണ്ട്. എന്റെ
ലക്ഷ്യം നല്ലതായിരുന്നു, എന്റെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ ഭക്തിയിൽ വളർത്തിക്കൊണ്ട് വരണം, നല്ലവരാകണം, അതായിരുന്നു എന്റെ ലക്ഷ്യം.
സോ ഇഫ് യുവർ ഗോൾ ഈസ് ഗുഡ്, ഗോഡ് ഫോർഗീവ്സ് യുവർ മിസ്റ്റേക്സ്.
അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ലക്ഷ്യം ദൈവത്തിന്റെ മുൻപാകെ ശരിയാണെന്ന് വരികിൽ നിങ്ങൾക്കുണ്ടാകുന്ന വീഴ്ചകൾ, പാകപ്പിഴകൾ അത് ഒരു പ്രശ്നമാക്കണ്ട.
6 years later God gave me a father responsibility in a local church in Bangalore.
എന്റെ ആദ്യത്തെ മകനുണ്ടായതിനെ 6 വർഷം കഴിഞ്ഞ് ബാംഗ്ലൂരിലുള്ളതായിരിക്കുന്ന പ്രാദേശിക സഭയാകുന്ന കുടുംബത്തിന്റെ ഒരു പിതൃസ്ഥാനം, അതിന്റെ ആത്മീയ ഉത്തരവാദിത്വം ദൈവം എനിക്ക്
നൽകി.
7 or 8 പേര് മാത്രമായിരുന്നു പ്രാരംഭത്തിൽ ആ കൊച്ചു കുടുംബത്തിൽ ഉണ്ടായിരുന്നത്.
How much wisdom do you think I had at the age of 35
വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ എനിക്ക് അങ്ങനെയുള്ള ഒരു ചെറിയ സഭയാണെങ്കിൽ അതിനെ നയിക്കുവാൻ എന്തുമാത്രം
ഞാനും.
ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ദൈവവചനത്തെയും ആത്മീയ വിഷയങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ കവിയുന്ന അറിവുള്ള എത്രയോ
സഹോദരന്മാരെ
ആ സമയത്ത് എന്നെ നയിക്കുവാനോ എന്നെ തിരുത്തുവാനോ എനിക്ക് ആരുമില്ല.
യു കൻ ബി അബ്സല്യൂട്ട്ലി ഷുവർ ദാറ്റ് ഐ മേഡ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് മിസ്റ്റേക്സ്.
നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, സഭയുടെ പ്രാരംഭ നാളുകളിൽ ഞാൻ നിരവധി പോഷത്തങ്ങൾ കാണിച്ചിട്ടുണ്ട്, എന്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്.
മൈ ഗോൾ വാസ് ലോർഡ് ഐ വാണ്ട് ടു സീ യുവർ ബോഡി ഡേയിൻഡ്.
എന്നാൽ എന്റെ ഹൃദയത്തിന്റെ ദാഹം, എന്റെ ലക്ഷ്യം എനിക്കറിയാൻ നല്ലതായിരുന്നു ബാംഗ്ലൂർ പട്ടണത്തിൽ കർത്താവേ നിന്റെ ശരീരമാകുന്ന സഭ പണിയപ്പെടണം.
ഇഫ് യുവർ ഗോൾ ഈസ് റൈറ്റ് ഗോഡ് വിൽ ഫോർഗീവ് യുവർ മിസ്റ്റേക്സ്.
അതുകൊണ്ട് പ്രിയ സഹോദര, നിന്റെ ലക്ഷ്യം നല്ലതാണെങ്കിൽ നിന്റെ കുറവുകളെ പരിഹരിപ്പാൻ ക്ഷമിക്കുവാൻ വിശ്വസ്തനായ ഒരു കർത്താവ്.
Don't let the devil tell you you got to be 60 years old, 70 years old before you do anything.
കർത്താവിനായി ഫലപ്രദമായി എന്തെങ്കിലും ചെയ്യുവാൻ നിനക്കൊരു 60 വയസ്സെങ്കിലും വേണം, 70 വയസ്സാകണം. ഈ ചിന്തകൾ നിങ്ങളെ ഒരിക്കലും തളർത്തിക്കളയരുത്.
കൺസിഡർ യുവർ വേ.
നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുക.
You see, I was thinking of that when a brother shared here how he was wondering what to do when he keeps on praying and seeking the honor of men.
ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ സാക്ഷ്യം പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഹൃദയത്തിൽ നിഗളം വരുന്നു, അനുദവിച്ചു കഴിഞ്ഞ് പിന്നെയും നിഗളം വരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അത്ഭുതപ്പെടുന്ന ഒരു സമയം.
Which of you can say that you didn't feel like that when you prayed?
നിങ്ങൾ പരസ്യമായി പ്രാർത്ഥിച്ചപ്പോൾ, മറ്റുള്ളവർ ആമേൻ ആമേൻ എന്ന് പറഞ്ഞപ്പോൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾ എത്ര പേർക്ക് ആ സഹോദരന് തോന്നിയതുപോലെ ഉള്ളില് ഒരു വലിയ സന്തോഷം തോന്നാതിരുന്നിട്ടുണ്ട്? ഞാൻ ഏറ്റു പറയാം, എന്റെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ പ്രാരംഭ നാളുകളിൽ നിരവധി വർഷങ്ങൾ അങ്ങനെയായിരുന്നു. എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്, ഞാൻ എനിക്ക് നിഗളം വന്നിട്ടുണ്ട് ഉള്ളിൽ, മറ്റുള്ളവർ അതിനെ അഭിനന്ദിക്കുമ്പോൾ. എന്നാൽ ഞാൻ ചെയ്ത് എന്താണെന്ന് ഞാൻ പറയാം.
I used to go home and consider my work.
ഞാൻ പ്രസംഗമോ പ്രാർത്ഥനയോ കഴിഞ്ഞ് എന്റെ വീട്ടിൽ മടങ്ങിച്ചെന്നാൽ ഞാൻ എന്റെ വഴികളെ ദൈവമുൻപാകെ വിചാരിച്ചു
നോക്കും.
ഞാൻ പ്രസംഗിച്ച ഏതെങ്കിലും ഒരു പ്രസംഗത്തെക്കുറിച്ച് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അഹങ്കരിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്?
I haven't become like Jesus yet.
ഞാൻ യേശുവിനെ പോലെ ഇന്നും ആയിട്ടില്ല. എന്റെ ജീവിതത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്.
But I go home after almost every sermon I preach in my life and judge myself.
എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവവചനം എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടോ, മിക്ക സമയങ്ങളിലും വീട്ടിൽ മടങ്ങിച്ചെന്ന് എന്നെ തന്നെ വിധിക്കുവാൻ ഞാൻ മനസ്സ് വെച്ചിട്ടുണ്ട്.
ഐ കൺസിഡർ മൈ വേ.
എന്റെ വഴികളെ ചിന്തിച്ചു നോക്കുവാൻ, അതിനെക്കുറിച്ച് വിചാരിക്കുവാൻ എനിക്ക് കർത്താവ് കൃപ തന്നു.
ഐ ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ടൈം തിങ്കിങ് അബൌട്ട് ഹൗ സംബഡി ഹാസ് പ്രീച്ച്ഡ് ഹിസ് സെർമൻ.
മറ്റുള്ള ആരെങ്കിലും എങ്ങനെയാണ് ദൈവവചനം പ്രസംഗിച്ചത് അതിനെക്കുറിച്ച് ചിന്തിച്ച് തലപുകഞ്ഞ് ഞാൻ എന്റെ സമയം നഷ്ടപ്പെടുത്തും.
ഐ ഹാവ് ഇനഫ് ടു ഡു വിത്ത് മൈസെൽഫ്.
എന്റെ സ്വന്തം ജീവിതത്തിൽ എന്നെ തന്നെ വിധിക്കുവാൻ, എന്റെ വഴികളെ വിചാരിക്കുവാൻ എനിക്ക് എത്രയും അധികം സമയം ആവശ്യമാണ്.
ഐ ഡോണ്ട് വാണ്ട് ബി ലൈക് ദാറ്റ് പേഴ്സൺ ഇൻ സോങ് ഓഫ് സോളമൻ ഹു സേസ് ദേ മേഡ് മീ ദ കീപ്പർ ഓഫ് ദ വിനിയർഡ്സ് ബട്ട് ഐ ഡിഡ്ന്റ് കീപ് മൈ ഓൺ വിനിയർഡ്.
ഉത്തമഗീതത്തിൽ നാം ശൂരങ്കാരത്തിൽ പറയുന്ന ഒരു വാചകം വായിച്ചിട്ടുണ്ടല്ലോ, അവർ എന്നെ തോട്ടത്തിന് കാവൽക്കാരിയാക്കി, പക്ഷേ എന്റെ സ്വന്തം തോട്ടമോ ഞാൻ സൂക്ഷിച്ചില്ല.
ഐ ഡോണ്ട് വാണ്ട് ബി ലൈക് ദാറ്റ്.
ആ നിലയിലുള്ള ഒരു സാക്ഷ്യം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
മൈ ഓൺ വിനിയർഡ് ആൻഡ് ദെൻ ഹെൽപ് അദർ പീപ്പിൾ.
ഞാൻ എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം കാത്തു സൂക്ഷിച്ച് അതിനുശേഷം മറ്റുള്ളവരെ ഏതെങ്കിലും നിലയിൽ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇഫ് ഐ സേ ലോർഡ് ഐ വാണ്ട് ബി റൈറ്റ് സൈഡ് അപ്പ് ഐ സീക്ക് യുവർ കിംഗ്ഡം ഫസ്റ്റ് ആൻഡ് ദി ഗുഡ് ഓഫ് അദേഴ്സ് ഫസ്റ്റ്.
കർത്താവേ, ലോകത്തിന്റെ തലതിരിഞ്ഞ ചിന്താഗതികളിൽ നിന്നും യഥാർത്ഥമായി അനുദവിച്ച് നേരെ നിനക്കൊന്നാം സ്ഥാനം തരുന്ന ജീവിതത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
That's how Jesus lived.
യേശു അങ്ങനെയാണ് ജീവിച്ചത്.
He didn't seek his own.
അവന്റെ സ്വാർത്ഥം ഒരിക്കലും അന്വേഷിക്കാതിരുന്ന യേശു,
his father,
അവന്റെ പിതാവിന്റെ മഹത്വം മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിച്ചവൻ. അതുകൊണ്ട് യേശു പട്ടിണി കിടന്നു.
Did he have to go begging for money?
പണത്തിന് വേണ്ടി മറ്റുള്ളവരോട് യേശുവിന് ഇരക്കേണ്ടി വന്നോ?
Did he say to anybody, my father has let me down, can you please lend me 500 rupees?
എന്റെ പിതാവ് എന്റെ പ്രതീക്ഷ നിറവേറ്റിയില്ല, ഒരു 500 രൂപ കടം തരാമോ എന്ന് അവൻ ഒരിക്കലും ചോദിക്കേണ്ടി വന്നിട്ടില്ല, ഒരിക്കലും.
Can you imagine Jesus going to somebody and saying, somehow my heavenly father forgot about me, can you please help me?
യേശു ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ രീതിയിൽ ചിന്തിച്ചു നോക്കി, ഒരു ദിവസം യേശു നമ്മുടെ വാതിക്ക് വന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചിട്ട് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചു, പിതാവിനോട് കാര്യമൊക്കെ പറഞ്ഞ, പക്ഷെ എന്തോ പിതാവ് ഇന്ന് പൈസ ഒന്നും തന്നില്ല, അതുകൊണ്ട് ഒരു 500 രൂപ എനിക്കൊന്ന് കടം തരാമോ എന്ന് ചോദിക്കുന്ന ഒരു യേശുവിനെ നിങ്ങൾക്ക് ഭാവനയെ കാണാൻ പറ്റുമോ?
I remember a preacher once came to my house with a bag, Reverend so and so.
ഒരിക്കൽ എന്റെ വീട്ടിൽ റവറന്റ് സോ ആൻഡ് സോ പേരൊക്കെ എഴുതി ബാഡ്ജൊക്കെ കുത്തി ഒരു ഒരു വ്യക്തി മനുഷ്യൻ കടന്നു വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്.
He said, I'm coming to collect money for a Christian orphanage.
ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു ക്രിസ്തീയ അനാഥാലയത്തിന് വേണ്ടി പണം ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്.
I said, sir, you are an absolute disgrace in the name of Jesus Christ.
ഞാൻ പറഞ്ഞു, സ്നേഹിത, അങ്ങ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് ഒരു തികഞ്ഞ അപമാനമാണ്.
You are going in the name of Jesus Christ doing something Jesus would never do.
ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിലാണ് താങ്കള് വീടുകൾ കയറി ഇറങ്ങുന്നത്, പക്ഷേ യേശു ഒരിക്കലും അത് ചെയ്യുമായിരുന്നില്ല.
He had the greatest ministry that any man ever had and he never asked anybody for money.
ലോകത്തിൽ ഏതൊരു മനുഷ്യന് സാധ്യമായതിലും ഏറ്റവും വലിയ ശുശ്രൂഷ ഉണ്ടവനായിരുന്നു യേശു, എങ്കിലും യേശു ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല.
And we found that true for all these 33 years.
കഴിഞ്ഞ 33 വർഷത്തെ ബാംഗ്ലൂരിലൊക്കെയുള്ള വിവിധ സ്ഥലങ്ങളിലെ അനുഭവത്തിൽ നിന്ന് നാം ആ സത്യം കണ്ടെത്തിയിട്ടുണ്ട്.
If we honor God, he honors us.
ദൈവത്തെ നാം മാനിക്കുകയാണെങ്കിൽ നിശ്ചയമായും അവൻ നമ്മെയും മാനിക്കും.
If we seek his kingdom first, all the other things will be added to us.
അവിടുത്തെ രാജ്യം നാം മുൻപേ അന്വേഷിക്കുകയാണെങ്കിൽ അതിനോട് ചേർന്ന് വരേണ്ട എല്ലാ കാര്യങ്ങളും അവൻ ചേർത്ത്.
We have never in our life sent a report or a photograph of our work to anybody. People have asked me for it. I say no.
കഴിഞ്ഞ ദീർഘവർഷങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ വേലയെക്കുറിച്ചുള്ളതായിരിക്കുന്ന റിപ്പോർട്ടുകളോ ഫോട്ടോകളോ ആവശ്യങ്ങൾ അറിയിക്കുന്ന കത്തുകളോ ഒന്നും നാം അയച്ചിട്ടില്ല. ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ നാം ഒരിക്കലും അത് ചെയ്തിട്ടില്ല.
More than once people have asked me from foreign countries, do you have any need?
വിദേശ രാജ്യത്തുള്ള ചിലർ ഒന്നിലധികം തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സഹോദര, നിന്റെ ശുശ്രൂഷയ്ക്ക് നിന്റെ സഭയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ?
I say no, we have no need. God's taking care of all our needs.
എപ്പോഴും ഉള്ള എന്റെ മറുപടി ഒന്ന് തന്നെയാണ്, നന്ദി, ഞങ്ങൾക്ക് യാതൊരു ആവശ്യവുമില്ല, ദൈവം ഞങ്ങളുടെ സകല ആവശ്യങ്ങളും നിറവേറ്റിയിരിക്കുന്നു.
You go to our website, you see a section there on finances. Read that sometime.
Christian Fellowship Church ബാംഗ്ലൂരിന്റെ ഇന്റർനെറ്റിലുള്ളതായിരിക്കുന്ന വെബ്സൈറ്റ് നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് നോക്കിയാൽ പണം ഏതെങ്കിലും നിലയിൽ കർത്താവിന്റെ വേലയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതായ ചില നിയമാവലികൾ അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്.
And you see it's completely different from what anybody else believes.
ക്രൈസ്തവ ലോകത്തിൽ നിരവധി ഇടങ്ങളിൽ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് നാം അവിടെ എഴുതിയിരിക്കുന്നത്.
What are we saying through that?
അതിൽ കൂടിയൊക്കെ നാം എന്താ പറയുന്നത്?
You cannot serve God and money.
നിനക്ക് ദൈവത്തെയും മാമോനെയും കൂടെ ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല എന്ന സന്ദേശം.
God's kingdom, he will take care of all your needs, your ministry needs, your home needs, your children's needs, everything.
നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് മുന്നേറുകയാണെന്ന് വരികിൽ നിങ്ങളുടെ ശുശ്രൂഷ രംഗത്തെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഭവനത്തിന്റെ ആവശ്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ സകല ആവശ്യങ്ങളും നിറവേറ്റി തരുവാൻ ദൈവം വിശ്വസ്തനാണ്.
I can say that from my own experience.
എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും എനിക്ക് യാതൊരു മടിയും കൂടാതെ അത് സാക്ഷിക്കുവാൻ.
Proverbs 11:25 says,
സദൃശവാക്യങ്ങൾ 11:25 ഇങ്ങനെയാണ് പറയുന്നത്,
He who waters others will be watered himself.
തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും എന്നാണ്.
You pour water on that fellow's plant, God will pour water on yours.
നിന്റെ അയൽക്കാരന്റെ പൂന്തോട്ടത്തിന് നനയ്ക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം നിന്റെ പൂന്തോട്ടം കരിഞ്ഞു പോകുവാൻ അനുവദിക്കുകയില്ല.
I heard of a businessman in America years ago who was a Christian.
വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്.
He started very small.
വളരെ ചെറിയ തോതിലാണ് താൻ തന്റെ വ്യാപാരം തുടങ്ങിയത്.
But he always would give a portion of his profits.
എന്നാൽ തന്റെ ലാഭത്തിന്റെ ഒരു പങ്ക് തുടക്കം മുതൽ തന്നെ അവൻ കർത്താവിന്റെ വേലയ്ക്കായി കൊടുക്കുമായിരുന്നു.
And he kept on giving more and more and more.
നാളുകൾ കഴിഞ്ഞ് തന്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടപ്പോൾ ആദ്യം കൊടുക്കുന്ന ശതമാനം വർദ്ധിപ്പിച്ച് കൂടുതൽ കൂടുതൽ കൊടുക്കാൻ തുടങ്ങി.
He became very rich and he was giving 90% of his profits for God's work.
ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ മഹാധനികനായി തന്റെ ബിസിനസ് ലോകത്തിൽ വലിയ സമ്പന്നനായപ്പോൾ തനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ അത് ഭീമമായ തുകയാണ്. അതിന്റെ 90% മറ്റുള്ളവർക്കായി ദൈവത്തിന്റെ കാര്യത്തിനായി അവൻ കൊടുക്കാൻ അവന്
കഴിയും. Even if they get 90%, they still have a lot left with their 10%.
ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പറയുമായിരിക്കും, ഭീമാകാരമായിരിക്കുന്ന ലാഭമുള്ള ഒരു ബിസിനസ്സുകാരന് 10% ബാക്കി സ്വന്തം ആവശ്യത്തിന് വെച്ചാലും അത് തന്നെ ഒരു വലിയ തുകയായിരിക്കുമെന്ന് ഇല്ലേ? ചിലരൊക്കെ അങ്ങനെ
ചിന്തിച്ചു.
എന്നാൽ തുടക്കത്തില് അവൻ എത്രയും കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു, പരിമിതമായ തുക അവന്റെ കയ്യിൽ
ബാക്കിയുള്ളൂ.
ധനികരായിരിക്കുന്ന എത്രയോ ക്രിസ്ത്യാനികൾ ലോകത്തിലുണ്ട്, അവരുടെ വരുമാനത്തിന്റെ അല്ലെങ്കിൽ ലാഭത്തിന്റെ 90% അവർ കർത്താവിന് മേലേക്കായി കൊടുക്കുന്നവരാണോ?
You can see someone towards the end of his life and think that it was always like that.
ഇവരുടെ ജീവിതത്തിന്റെ അവസാനം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തുടക്കം മുതലേ അങ്ങനെ ആയിരുന്നെന്ന്.
I remember once I was traveling down in a train.
ചില വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു അനുഭവം ഓർക്കുന്നുണ്ട്.
We now the last 3-4 years or 6 years or so we travel in air condition so that we can be fresh whenever we come to a meeting.
അടുത്ത ഇടയിലുള്ള ചില വർഷങ്ങളെ പ്രായം കൊണ്ടും ശരീരക്ഷീണം കൊണ്ടും ഒക്കെയാണ് ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എയർ കണ്ടീഷൻഡ് കോച്ച് യാത്ര ചെയ്യുന്നത്. എന്നാൽ അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല.
So there was a young brother who was traveling with us, another sleeper boy. He came to visit me. In this air condition compartment.
ഈ സെയിം ട്രെയിനിൽ തന്നെ ഒരു സാധാരണ കോച്ചില് സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്തിരുന്ന ഒരു സഹോദരന് എയർ കണ്ടീഷൻ കോച്ചിലായിരുന്ന ഞങ്ങളെ സന്ദർശിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു.
അപ്പോൾ
ഈ സഹോദരന് ഒരു വളരെ സിമ്പിൾ സഹോദരനായിരുന്നോണ്ട് നമ്മൾ പലരും പോലെയൊന്നുമല്ല, തോന്നിയാലും പറയാതിരിക്കുന്ന അങ്ങനൊന്നുമല്ല, പറഞ്ഞു. ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു, എന്റെ ബ്രദറ് എന്തൊരു സുഖമായത്, നല്ല തണുപ്പ്, എസി സുഖമാണല്ലോ.
I said, don't forget, till the age of 60, I traveled in that sleeper only. Only after that, I moved.
Naan parayan, enna ponnu sahodara, oru kaaryam ninakku ariyathilla. 60 vayasaagunna vare naan nee ippo irikkunna polulla third AC coachila naan yathra cheyirunne.
And in buses.
Third class sleeper, AC illatha.
And in buses.
Busilum okke naan yathra cheyirunne.
So now it's a little different.
എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് കർത്താവ് കുറച്ചുകൂടെ സാഹചര്യങ്ങൾ തന്നതുകൊണ്ട് മാത്രം, കടം വാങ്ങിച്ചല്ല, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യുന്ന അത്രേ ഉള്ളൂ.
And then people say, ah, Brother Zach, it's easy for him not to take money, all his 4 children are earning so much in America.
മറ്റു ചിലര് പറയാറുണ്ട്, ചിന്തിക്കാറെങ്കിലും ഉണ്ട്, അവര് പറയും ഇപ്പൊ ഈ സഹോദരന് നമ്മുടെയൊക്കെ പൈസ വാങ്ങിക്കത്തില്ല എന്ന് പറയുന്നില്ല, എന്താ വലിയ കാര്യം, അവന്റെ 4 ആമ്മക്കളും അമേരിക്കയിലെ നല്ല ശമ്പളം വാങ്ങിക്കുന്ന ജോലി.
പക്ഷേ
ഈ ചോദിക്കുന്ന ചിന്തിക്കുന്ന സഹോദരന്മാർ പലർക്കും അറിഞ്ഞുകൂടാ, 33 വർഷം മുൻപ് എന്റെ ഇപ്പം പ്രായപൂർത്തിയായി കല്യാണം കഴിച്ച മക്കളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ അവരെ എന്റെ സ്കൂട്ടറിലിരുത്തി 3 പേരെ ഒരുമിച്ച് സ്കൂളിൽ ഞാൻ കൊണ്ടുപോയിരുന്ന നാളുകൾ അവർക്ക് അറിഞ്ഞുകൂടാ. അവരുടെ പല സന്ദർഭങ്ങളിലെ ആവശ്യത്തില് ഓരോ പെൻസിൽ 2 പേർക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഒരു മുഴുവൻ പെൻസിൽ വാങ്ങിച്ച് നടുവേ മുറിച്ചിട്ട് 2 പേർക്ക് കൊടുത്തു വിടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക്
ഉണ്ടായിരുന്നു. ആമ്പിള്ളേരായിരുന്നോണ്ട്
വേറൊരു ഗുണമുണ്ടായിരുന്നു, മൂത്ത ആളിന്റെ യൂണിഫോം അവന് ചെറുതാകുന്ന സമയത്ത് ഇളയ ആളിന് കിട്ടും, അതും സൗകര്യമാണ്, പണം ലാഭിച്ചു. എന്നാല് അങ്ങനെയൊക്കെ സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിഞ്ഞപ്പോഴും എന്റെ പ്രസംഗം ഇത് തന്നെയായിരുന്നു, ദൈവത്തിന്റെ രാജ്യവും നീതിയും മുന്നേ അന്വേഷിക്കുക.
Later on, when you see God blessing the family, you say, ah, it is so easy for him.
എന്നാൽ ആ സത്യത്തിൽ ഉറച്ചു നിന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരു സഹോദരനെ സഹോദരിയോ പിൽക്കാലത്ത് ദൈവം അനുഗ്രഹിക്കുന്ന സമയത്ത് കാഴ്ചക്കാരായ നമ്മൾ പറയും, ഓ, ഇത്രയും അനുഗ്രഹമൊക്കെ കിട്ടുന്നവന് കൊടുക്കാനാണോ പാട്.
I remember many years ago when I was standing in the Bangalore railway station.
വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നിൽക്കുന്ന ഒരു സന്ദർഭം ഓർക്കുന്നു.
I didn't have anybody even to drop me in the station that day. I used to go alone.
ആ സമയത്ത് എന്നെ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടുവിടാൻ പോലും വേറെ ആരുമില്ലായിരുന്നു, ഞാൻ തന്നെ അവിടെ എത്തുകയായിരുന്നു.
So as I was saying, I was standing there alone on the platform. My children were sick at home. They were all small.
ഞാൻ ഒരു യാത്രയ്ക്ക് വേണ്ടി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളൊക്കെ രോഗികളായിട്ട് സുഖമില്ലാതെ വീട്ടിൽ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്.
And I was thinking there, should I cancel my trip and go home?
Aa samayathe oru vedanayulla hrudayathode pidavaya naan chindichu, naan veettilekku ende kunningal edukkekku madangi pono adu naan ee kartavinte vadanam prasangikkanayittu naan pono.
I had a wonderful wife who always said, go to the serve the Lord, I'll take care of the child.
Ennal veettil idu pollathayirikkunna buddhimulla sahayam ullappolum ella samayathum കർത്താവിന്റെ വേലക്കായി പോകുവാൻ എന്നെ ഉത്സാഹിപ്പിച്ചിരുന്ന അനുഗ്രഹീതയായിരിക്കുന്ന ഒരു ജീവിത പങ്കാളി എനിക്കുണ്ടായിരുന്നു.
Maybe I should go and help her.
അങ്ങനെ എന്റെ ഭാര്യ എന്നെ ഉത്സാഹിപ്പിച്ചു. അവൾ ബുദ്ധിമുട്ടാൻ തയ്യാറായപ്പോഴും എന്റെ ഉള്ളിൽ ഒരു ഭാരമുണ്ടായിരുന്നു, ഞാൻ അവളെ തനിയാക്കിയിട്ട് പോകുന്നത് ശരിയാണോ? അവരുടെ അവസ്ഥ ഒന്നുകൂടെ രോഗം മൂർച്ഛിച്ച് എന്തെങ്കിലും
ബുദ്ധിമുട്ടുണ്ടായോ,
ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് എനിക്ക് മടങ്ങി വരുവാൻ
കഴിയും.
ഞാൻ പോകുന്നതായിരിക്കുന്ന ആ കോൺഫറൻസിലെ സഹോദരന്മാർ മനസ്സിലാക്കാൻ വളരെ മനസ്സുള്ളവരാണ്. ഞാൻ ഈ സാഹചര്യം കൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെന്നോട് ക്ഷമിക്കും.
That was many years ago, but I got a revelation that day I still haven't forgotten.
ഞാൻ പല വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കർത്താവ് എനിക്കൊരു വെളിപ്പാട് തന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു.
You can take any decision you like, the Lord said.
കർത്താവിനോട് ഈ മട്ടിൽ പറയുന്നതായി എനിക്ക് മനസ്സിലായി. നിനക്ക് ഇഷ്ടമുള്ള നിലയിൽ തീരുമാനിക്കാം, നിനക്ക് പോകാം, നിനക്കല്ല വീട്ടിലേക്ക് മടങ്ങി പോകാം.
But never take a decision on the basis of fear. It must always be on the basis of faith.
എന്നോട് പറഞ്ഞു, നീ ഏത് തീരുമാനമെടുക്കുന്ന എന്നുള്ളതല്ല വിഷയം, നീ ഏത് തീരുമാനമെടുത്താലും അത് ഭയത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്, അത് വിശ്വാസത്താലായിരിക്കണം നീ എടുക്കുന്ന തീരുമാനം.
God doesn't give the spirit of fear.
കാരണം ദൈവത്തിൽ നിന്ന് ഒരിക്കലും ഭയത്തിന്റെ ഭീരുത്വത്തിന്റെ ആത്മാവിനെ നാം പ്രാപിക്കയില്ല.
Fear will come as long as we are on this earth. Fear will come.
ഭയം വരത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നാം ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭയം നമുക്കുണ്ടാകും.
But I understood what Jesus meant when he said fear not on that day.
ഭയപ്പെടേണ്ട എന്ന് യേശു പറഞ്ഞില്ലേ? യേശു പറഞ്ഞ വാക്കുകളുടെ ശരിയായ അർത്ഥം ആ ദിവസം എനിക്ക് മനസ്സിലായി.
I may have feelings of fear.
എനിക്ക് ഭയത്തിന്റെ ഒരു അനുഭൂതി ചിന്ത എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം.
That I can never escape till the end of my life if I live on this earth.
ഈ ഭൂമിയിൽ എന്റെ ശ്വാസം പോകുന്നതുവരെ ആ ഭയത്തിന്റെ ചിന്ത ആ വികാരത്തിൽ നിന്ന് എനിക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടുകയില്ല.
Take a decision on the basis of fear.
എന്നാൽ ആ ഭയത്തെ അടിസ്ഥാനമാക്കി ഞാൻ ഒരു തീരുമാനവും എടുക്കുകയില്ല. അങ്ങനെ എടുക്കരുതെന്നാണ് യേശു പറഞ്ഞത്.
But faith in a father who loves me like he loves Jesus.
യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവിലുള്ള വിശ്വാസത്താലാണ് ഞാൻ ഓരോ ചുവടും വെക്കേണ്ടത്.
So I got into the train and went.
ആ വെളിപ്പാട് ആ ചിന്ത കർത്താവിന്റെ ഉള്ളിൽ തന്നപ്പോൾ മടികൂടാതെ ഞാൻ ട്രെയിനിൽ കയറി ഞാൻ ആ സമ്മേളന സ്ഥലത്തേക്ക് പോയി.
To serve others.
മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ, മറ്റുള്ളവരെ സഹായിപ്പാൻ.
The Lord watered my plants and they became okay.
മറ്റുള്ളവരെ നനയ്ക്കുവാനായി ഞാൻ വിശ്വാസത്താൽ തീരുമാനമെടുത്തപ്പോൾ എന്റെ സ്വന്തം തോട്ടം, എന്റെ കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥയിൽ, എന്റെ ഭാര്യയുടെ ബുദ്ധിമുട്ടില് അവരെ നനയ്ക്കുവാൻ ദൈവത്തിന് തിരുമനസ്സായി.
I have experienced that in so many ways, so many times.
ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, അനേക ഇടങ്ങളിൽ അനേക വിധത്തിൽ കർത്താവിന്റെ ഈ നനയ്ക്കുന്ന അനുഭവം ഞങ്ങൾക്ക് അനുഭവിക്കാനിടയായി.
Consider your ways, put God first.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വഴികളെ, വ്യക്തിപരമായി നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുക. ദൈവത്തെ എപ്പോഴും എല്ലാറ്റിന്റെയും മുകളിൽ വെക്കുക.
The second word I want to say.
രണ്ടാമത്തെ ഒരു പദം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
It's the last word in Malayalam in the second verse.
രണ്ടാമത് എഴുതിയിരിക്കുന്ന ആ വാക്യത്തിൽ മലയാളത്തിലുള്ള ഒടുവിലത്തെ പദം.
It will be greater.
വലുതായിരിക്കും. അതൊരു വാഗ്ദത്തമാണ്. ആയേക്കാമെന്നോ ആയാ നല്ലതാണെന്നോ ഒന്നുമല്ല, ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്, മഹത്വപൂർണമായിരിക്കും.
We need faith for that.
അതിന് അത് വിശ്വസിക്കണമെങ്കിൽ, അത് ഏറ്റുപറയണമെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യം.
Lord, I believe that.
കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു.
It will be greater in the days to come.
വരും നാളുകളിൽ ഈ ആലയത്തിന്റെ മഹത്വം വർദ്ധിച്ചത് തന്നെയായിരിക്കും. അതങ്ങനെ തന്നെയായിരിക്കും.
There may be many trials and testings.
വിവിധ നിലയിലുള്ളതായിരിക്കുന്ന പോരാട്ടങ്ങൾ, പരിശോധനകൾ വന്നെന്ന് വരാം.
You read in 2 Corinthians 4.
രണ്ട് കൊരിന്ത്യർ നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ.
Verse 17.
രണ്ട് കൊരിന്ത്യർ നാലിന്റെ 17.
For our momentary light affliction is producing for us an eternal weight of glory beyond all comparison.
നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തമനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു.
This is how God makes the glory greater.
ഈ വിധത്തിലാണ് പ്രിയപ്പെട്ടവരെ ദൈവം അവിടുത്തെ മഹത്വത്തെ വർദ്ധിപ്പിക്കുന്നത്.
By taking us through affliction.
നമ്മെ കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ട.
ഇറ്റ്സ് ഓൺലി ഫോർ എ ഷോർട്ട് പീരിയഡ്.
എന്നാൽ അത് എത്രയും ലഘുവായതാണ്, അല്പനേരത്തേക്കുള്ളതാണ്.
ഇറ്റ്സ് വെരി ലൈറ്റ് കമ്പയർഡ് ടു ദി ഗ്ലോറി ദാറ്റ് വി ഗോ ടു ഗെറ്റ്.
നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്സുമായിട്ട് തുലനം ചെയ്യുമ്പോൾ നാം കടന്നുപോകുന്ന കഷ്ടങ്ങൾ എത്രയും നിസ്സാരമാണ്.
ഇഫ് വി ഗോ ഇൻടു ദി ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ദേർ വിൽ ഡെഫിനറ്റ്ലി ബി എ റെസറക്ഷൻ.
യേശുവിന്റെ മരണത്തിലേക്ക് പോകുവാനായി നാം മനസ്സ് വെക്കുകയാണെങ്കിൽ നിശ്ചയമായും ഒരു ഉയർപ്പുണ്ടായിരിക്കും.
സോ വി സേ ലൈക് ജീസസ് സെഡ് ഇൻ ജോൺ ചാപ്റ്റർ 12.
യോഹന്നാൻ 12 യേശു പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് നാമും പറയണം.
നൌ ഇസ് മൈ സോൾ ട്രബിൾ.
എന്റെ ഉള്ളില് ഞാൻ ആകെപ്പാടെ എന്റെ പ്രാണലില് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു.
ഐ ലവ് ദി ഓണസ്റ്റി ഓഫ് ജീസസ്.
യേശുവിന്റെ ജീവിതത്തിന്റെ സുതാര്യത, അവന്റെ സത്യസന്ധത, അത് അവന്റെ മഹത്വമായി ഞാൻ കാണുന്നു.
ഹി ഡിഡ്ന്റ് പ്രിറ്റൻഡ് ലൈക് സം ഓഫ് അസ്. നോ നോ നോ, മൈ സോൾ ഇസ് നോട്ട് ട്രബിൾഡ്, ഐ ആം ഓൾറൈറ്റ്.
എന്റെ ആത്മാവ് അത്യധികം ദുഃഖിച്ചിരിക്കുന്നു, വ്യഥയിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ സ്ഥാനത്ത് നമ്മൾ പലരും എന്താ അഭിനയിക്കുകയാണ്. ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലെന്നേ. എനിക്ക് യാതൊരു ഉള്ളിൽ പരമാനന്ദം, പരമസുഖം, സ്വസ്ഥത, അങ്ങനെയൊക്കെയാണ് നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ധാരണ. എന്നാൽ യേശു ഒരു മടിയും കൂടാതെ തുറന്നു പറയുകയാണ്, എന്റെ ആത്മാവ് ഉള്ളിൽ അധികം ദുഃഖിച്ചിരിക്കുന്നു. അതിൽ പാപമൊന്നുമില്ല.
ബിക്കോസ് ഓഫ് ദി നെക്സ്റ്റ് സെന്റൻസ്.
കാരണം അടുത്ത വാചകം കൂടെ പറഞ്ഞിട്ടാണ് യേശു നിർത്തിയത്.
What shall I say?
ഞാൻ എന്തു പറയണ്ടു പിതാവേ?
ഫാദർ സേവ് മീ ഫ്രം ദിസ് അവർ.
പിതാവേ, ഈ നാഴികയിൽ നിന്ന്, ഈ അനുഭവത്തിലൂടെ കടന്നുപോകാതെ എന്നെ രക്ഷിക്കണമെന്നാണോ ഞാൻ ചോദിക്കുന്നത്?
ജോൺ 12:27.
യോഹന്നാൻ 12:27. അല്ല, ഞാൻ
ഫാദർ ഗ്ലോറിഫൈ യുവർ നെയിം.
പിതാവേ, അവിടുത്തെ നാമത്തെ മഹത്വീകരിക്കണം.
ഐ ഹാവ് ടു ഗോ ത്രൂ ദിസ്, ഐ ഗോ ത്രൂ ഇറ്റ്.
ഞാൻ ഇതിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണെങ്കിൽ അത് അവിടുത്തെ ഇഷ്ടമാണ്.
I am troubled, I acknowledge I am troubled.
ഞാൻ അതിനെ തയ്യാറാണ്. എന്നാൽ എന്റെ ഉള്ളിൽ അത്യധികം ഞാൻ വ്യഥയിലായിരിക്കുന്നു. എന്ത് തിരഞ്ഞെടുക്കണം എന്ന് എനിക്ക്
അറിഞ്ഞുകൂടാ.
എന്നാൽ പിന്മാറുന്ന പ്രശ്നമില്ല.
I will fall
നിന്റെ വഴിയിൽ ഞാൻ പോകും.
Into the ground and die.
നിലത്തു വീണ് ചാകുവാൻ അതിനുവേണ്ടിയാണല്ലോ ഞാൻ വന്നത് കർത്താവേ. ഞാൻ നിലത്ത് വീണിത്ത ചാകുവാനായി ഞാൻ തയ്യാറാകുന്നു.
Say that in the times of trial that you face.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനിയും നേരിടാൻ പോകുന്നതായിരിക്കുന്ന പരിശോധനകളില്, കഷ്ടങ്ങളില് യേശുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് അങ്ങനെ പറയുവാനായി പരിചയിക്കുക.
ഇറ്റ്സ് എ വെരി ലവ്ലി സോങ്, വിച്ച് ഈസ് വൺ ഓഫ് മൈ ഫേവറിറ്റ്സ് ഇൻ ഇംഗ്ലീഷ്.
ഇംഗ്ലീഷിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന പാട്ടുകളിൽ ഒന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട്.
Begins with, I stand amazed in the presence of Jesus the Nazarene.
നസനായിരിക്കുന്ന യേശുവിന്റെ സന്നിധിയിൽ അത്ഭുത പരതന്ത്രനായി ഞാൻ നിൽക്കുന്നു എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്.
Wonder how he could love me, a sinner, condemned, unclean.
അശുദ്ധനായിരിക്കുന്ന, പാപിയായിരിക്കുന്ന എന്നെ കർത്താവിനെങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നാണ് തുടർന്ന് ആ പാട്ടുകാരൻ പറയുന്നത്.
Then he goes on to say that in the garden when he prayed.
തുടർന്നുള്ളതായ വരികളിൽ ആ പാട്ടുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്.
Listen to this.
ഗെത്തസമനെ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ,
he had no tears for his own griefs.
സ്വ ദുഃഖങ്ങൾക്കില്ല കണ്ണീർ.
For his own griefs.
തന്റെ സ്വന്തം ദുഃഖങ്ങൾക്കായിട്ട് ഒരു തുള്ളി കണ്ണീർ പോലും ഗെത്തസമനയിൽ യേശു വീഴ്ത്തിയില്ല.
But sweat drops of blood for my griefs.
എന്റെ ദുഃഖത്തിനു വേണ്ടി, എന്റെ ദുഃഖത്തിനു വേണ്ടി അവന് വിയർപ്പ് തുള്ളികളായിട്ട് അവന്റെ രക്തം പൊടി നിലത്ത് വീണു.
Whenever I sing that,
ഞാൻ അതെപ്പോഴൊക്കെ പാടി.
He had no tears for his own griefs.
തന്റെ സ്വന്തം ദുഃഖങ്ങൾക്കായിട്ട് ഒരു തുള്ളി കണ്ണുനീർ പോലുമില്ലാതിരുന്ന എന്റെ അരുമനാഥനെ കുറിച്ച് ഞാൻ പാടുമ്പോൾ,
sweat drops of blood for mine.
എന്റെ ദുഃഖങ്ങളെ ഓർത്ത്, എന്റെ ദുഃഖം അകറ്റുവാൻ തന്റെ രക്തം വീർപ്പതുള്ളി ആയതിനെക്കുറിച്ച് ഞാൻ പാടുമ്പോൾ,
ഐ ഹിയർ ദ ലോർഡ് സെയിങ് ടു മീ, ബി ലൈക്ക് ദാറ്റ് യുവർ സെൽഫ്.
കർത്താവിന്റെ നേരിയ ശബ്ദം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മകനെ, എന്റെ പുത്രനെ പോലെ ആയിരിക്കാനാണ് നിന്നെ ഞാൻ വിളിച്ചത്.
ഹാവ് നോ ടിയേഴ്സ് ഫോർ യുവർ ഓൺ ഗ്രീഫ്.
നിന്റെ സ്വന്തം ദുഃഖങ്ങൾക്കായി എനിക്ക് ഒരു കണ്ണുനീരും ഇല്ല.
ബട്ട് മേ ബി നോട്ട് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ബട്ട് ടിയേഴ്സ് ഫോർ ദ ഗ്രീഫ് ഓഫ് അതേഴ്സ്.
കർത്താവ് എനിക്ക് തരുന്ന ഉത്സാഹം ഇതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപക്ഷെ എന്റെ രക്തം വിയർപ്പായിട്ട് വീഴ്ത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീർ വീഴ്ത്തുന്ന ഒരു മനസ്സ്.
ഐ ഡിസൈഡഡ് ലോങ് അഗോ, ഐ വിൽ നെവർ ഷെഡ് വൺ ടിയർ ഫോർ എനി പ്രോബ്ലം ഐ ഹാവ്.
ഞാൻ നേരിടുന്നതായിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധിക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പോലും സ്വയദുഃഖത്തിൽ, സ്വയ സഹതാപത്തിൽ ഞാൻ വീഴ്ത്തുകയില്ല എന്ന് വർഷങ്ങൾക്ക് മുൻപേ ഞാൻ തീരുമാനിച്ചു.
ഐ ഹാവ് ഷെഡ് ടിയേഴ്സ് വെൻ ഐ ഹേർഡ് അബൌട്ട് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ ഒറീസ റൈറ്റ് നൌ.
ഒറീസയിലെ ഈ കഴിഞ്ഞ നാളുകളിൽ നടക്കുന്നതായിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ ദുഃഖത്തോടെ എനിക്ക് കണ്ണുനീർ വീഴ്ത്താനിടയായി.
നെവർ ഫോർ മൈൻ, ഐ ഹാവ് നോ ഗ്രീഫ്.
എന്നാൽ ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഞാൻ കടന്നുപോകുന്ന ശോധനകളെ കുറിച്ച് കരയുവാൻ സ്വയ സഹതാപത്തിന്റെ കണ്ണുനീർ എനിക്കില്ല. പ്രിയപ്പെട്ടവർ,
ദാറ്റ് ഇസ് ഹൌ ജീസസ് ലിവ്ഡ്.
യേശു അങ്ങനെയായിരുന്നു ഭൂമിയിൽ ജീവിച്ചത്.
Dear brothers and sisters,
പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
if this is your God, serve him. Serve him like if this is your God, serve him. If Jesus is your God, serve him. Be like him.
അവസാനമായി ഞാൻ ഓർപ്പിക്കട്ടെ, വെല്ലുവിളിക്കട്ടെ, ഈ യേശുവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ, ഈ യേശുവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾ അവനെ സേവിക്കുക, അവനെ
വാക്ക് ലൈക്ക് ഹിം,
അവനെ പോലെയാകുക, അവനെ പോലെ നടക്കുക, അവനാണ് നിങ്ങളുടെ ദൈവം.
Remember that last word, it will be greater, the glory.
രണ്ടാമത്തെ വചനത്തിന്റെ ഒടുവിലത്തെ പദം നിങ്ങൾ മറന്നുപോകരുതേ, ആലയത്തിന്റെ പിന്നത്തെ മഹത്വം ആദ്യത്തേതിനേക്കാളും വലുതായിരിക്കും, നിശ്ചയമായും അങ്ങനെ തന്നെ ആയിരിക്കും.
We can say amen to that.
ആ വചനത്തിന് ആമേൻ പറയുവാൻ എത്ര പേർക്ക് ഹൃദയത്തിൽ വിശ്വാസം കർത്താവ് തന്നിട്ടുണ്ട്.
ആമേൻ,
ആമേൻ. അങ്ങനെ തന്നെ ആയിരിക്കും, മഹത്വപൂർണമായിരിക്കും, വരും നാളുകൾ അങ്ങനെ തന്നെ ആയിരിക്കും. പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, വണക്കാം. ഹല്ലേലൂയ, പ്രൈസ്.
സോ വൈൽ ഔർ ഹെഡ്സ് ആർ ബോഡ് ഇൻ പ്രയർ,
കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ തലകൾ നാം വണക്കിയിരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്,
ലെറ്റ്സ് റെസ്പോണ്ട് ടു ഓൾ ദാറ്റ് ഗോഡ് സ്പോക്ക് ടു us.
കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മോട് സംസാരിച്ച കാര്യങ്ങൾ, നമുക്കിപ്പോൾ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന കാര്യങ്ങളോട് സത്യസന്ധതയോടെ പ്രതികരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
Especially the first and last word in these verses.
ഇപ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ പുറയിൽ എഴുതി വെച്ചിരിക്കുന്ന ഹഗ്ഗായിലെ രണ്ട് വചനങ്ങളുടെ മലയാളത്തിലെ ആദ്യത്തെ പദവും രണ്ടാമത്തേതിന്റെ ഒടുവിലത്തെ പദവും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്.
Your ways, nobody else's.
മറ്റാരുടെയും അല്ല, എന്റെ വഴികൾ, എന്റെ വഴികൾ, എന്റെ വഴികളെ ശ്രദ്ധിക്കുവാൻ സഹായിക്കണമേ.
And the glory will be greater.
വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലും എനിക്ക് തരണമേ. അങ്ങയുടെ വാഗ്ദത്തം നിശ്ചയമായും നിവർത്തിയാകും, മഹത്വം വർദ്ധിക്കും, അത് വലുതായിരിക്കും. ആമേൻ.
Thank you, Father. It will be so.
പിതാവേ, അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ളതിനാൽ അങ്ങയ്ക്ക് നന്ദി.
We are going ahead into a glorious future. We believe that.
അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഭാവിയിലേക്കാണ് ഞങ്ങൾ കാലടികൾ വെക്കുന്നത്. ഞങ്ങളത് വിശ്വസിക്കുന്നു പിതാവേ.
The devil will be confounded in our churches.
ഞങ്ങളുടെ സഭകളിൽ പിശാചിനെ ഞങ്ങൾ നേരിടും, അവൻ ജയിക്കയില്ല. മഹത്വപൂർണമായിരിക്കുന്ന ഒരു പണിക്കായി ഞങ്ങൾ മുന്നോട്ട് നോക്കുന്നു.
The devil will be defeated in our homes.
ഞങ്ങളുടെ ഭവനങ്ങളിൽ പിശാച് തോറ്റവനായിരിക്കും, അവൻ ജയിക്കയില്ല.
Our children will be saved.
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒട്ടൊഴിയാതെ രക്ഷിക്കപ്പെടും, നിന്റെ മക്കളായി തീരും.
Disciples of Jesus.
അവർ യേശുവിന്റെ ശിഷ്യന്മാരായി തീരും. അങ്ങനെ തന്നെ ആയിരിക്കും കർത്താവേ.
You will raise up a younger generation to serve you in this state of Kerala.
അവിടുന്ന് വരുവാൻ താമസിച്ചാൽ ഈ കേരള സ്റ്റേറ്റിൽ അങ്ങയുടെ മഹത്വമുള്ള സുവിശേഷത്തിന്റെ സാക്ഷികളായി നിന്റെ ശുശ്രൂഷക്കായിട്ട് ഒരു വരും തലമുറയെ ഒരുക്കിയെടുക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കും കർത്താവേ.
You will raise up prophets in this land.
ഈ ദേശത്തെ ഞങ്ങളുടെ നാട്ടിലെ സ്ഥലങ്ങളിൽ അവിടുന്ന് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കും കർത്താവേ.
Real prophets, not the fake ones we see.
ഞങ്ങൾ കണ്ടും അടുത്തിരിക്കുന്നതായിരിക്കുന്ന വ്യാജ പ്രവാചകന്മാരെയല്ല, നിന്റെ അഗ്നി കത്തുന്നതിന്റെ അഭിഷേകമുള്ളതിന്റെ സാക്ഷാൽ പ്രവാചകന്മാരെ നീ എഴുന്നേൽപ്പിക്കും കർത്താവേ.
Bring the glory into your church once more.
നിന്റെ സഭയിലേക്ക് നിന്റെ മഹത്വത്തെ ഒരു പ്രാവശ്യം കൂടെ മടക്കി അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Like John the Baptist, we can prepare a people for the coming of the Lord.
യോഹന്നാൻ സ്നാപകനെ പോലെ എലിയാവിന്റെ ആത്മാവോട് കൂടി നിന്റെ മടങ്ങിവരവിനായിട്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുവാനായിട്ട് നിന്റെ സഭയെ നീ തേജസ്സുള്ളതാക്കണമേ കർത്താവേ.
Thank you, Father.
പിതാവേ, നന്ദി.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ.